പ്രിയമുള്ളവര്, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും, അവൻ രോഗിയായിരുന്നാലും, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ അനുകൂല പ്രതികൂലകൾ സാഹചര്യങ്ങൾ വന്നാലും, ഈ അനുകൂല പ്രതികൂല സാഹചര്യങ്ങളെ ഹൃദയവുമായി ബന്ധപ്പെടുത്താതെ അതിപരിശുദ്ധ സ്ഥലത്ത് 24 മണിക്കൂറും പരിശുദ്ധാത്മാവിൽ എങ്ങനെ ആനന്ദിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഹെൽത്ത്, അവർ ഫൈനാൻസസ്, അവർ റിവാർഡ്സ് ഓർ അവർ ജോബ്സ്, ഹൗ വി ക്യാൻ റിജോയ്സ് ഇൻ ദ ലോർഡ് 24 hours a day, 365 days a year. പ്രിയമുള്ളവരെ, ദൈവജനത്തിൽ ഒരു കൂട്ടം ആളുകൾ ഒരിക്കൽ വചനം പഠിക്കാനും അതിന്റെ ചില കാര്യങ്ങൾ ചിന്തിപ്പാനുമായിട്ട് ചേർന്നിരുന്നപ്പോൾ അവർ എത്തിയ കൺക്ലൂഷൻ ഇങ്ങനെയാണ്: The chief end of man is to glorify God by enjoying him forever. The chief purpose of man is to glorify God by enjoying him forever. കർത്താവിനെ സ്നേഹിച്ചിരുന്ന അഗസ്റ്റിൻ എന്ന മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: കർത്താവേ, നീ എന്നെ നിനക്കായിട്ട് നിർമ്മിച്ചു, നിന്നിൽ പൂർണമായും അലിഞ്ഞു ചേരുന്നത് വരെയും എനിക്ക് വിശ്രമമില്ല. യേശു പറഞ്ഞ ഓരോ വചനങ്ങളും വളരെ പ്രാമുഖ്യമുള്ളതായതുകൊണ്ട് യേശു പറയുന്ന വചനങ്ങൾ എത്രമാത്രം താൻ സ്ട്രെസ് ചെയ്ത് പറഞ്ഞുവെന്ന് ചിന്തിപ്പാനായി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്നെ എൻകറേജ് ചെയ്തു. അത് ആദ്യം വായിച്ചുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 14:14, അതിന്റെ 25-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം? യോഹന്നാൻ 14:25, ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. ഐ ഹാവ് സ്പോക്കൺ അൺടു യു. യോഹന്നാൻ 14-17 വരെയുള്ള ഭാഗങ്ങളിൽ യേശു ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്: ഐ ഹാവ് സ്പോക്കൺ ടു യു. എന്തിനാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എനിക്ക് വളരെ ആശ്ചര്യകരമായിട്ട് തോന്നുന്നു. അതിന്റെ 29-ാം വാക്യം ഒന്ന് വായിക്കാമോ? 29-ാം വാക്യം വേഗത്തിൽ:
പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ, അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാൻ ഇപ്പോൾ ഇത് അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞു.
ഐ ഹാവ് ടോൾഡ് യു. നിങ്ങൾ ശ്രദ്ധിക്കണം വാക്യം: പിതാവ് എന്നേക്കാൾ വലിയവനാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു. നൗ ഐ ഹാവ് ടോൾഡ് യു ബിക്കോസ് അന്ന് ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുമ്പോൾ നിങ്ങൾ ബലത്തോടെ ഇരിക്കാൻ വേണ്ടി കർത്താവ് പറയുകയാണ്, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതിന്റെ 15:11 ഒന്ന് വായിക്കാമോ? ഓരോ കാര്യങ്ങളും യേശു പറഞ്ഞിട്ട് അത് എന്തിനാണത് പറഞ്ഞെന്ന് അവിടെ സ്ട്രെസ് ചെയ്യാണ്. ഈ മുന്തിരിവള്ളിയുടെയും കൊമ്പിന്റെ ഉമ്മ എന്തിനാ പറഞ്ഞെന്ന് അവിടെ പറയുന്നുണ്ട്. 15:11,
എന്റെ സന്തോഷം
നിങ്ങളിലിരിപ്പാനും
നിങ്ങളുടെ സന്തോഷം
പൂർണ്ണമാകുവാനും
ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കും.
യേശു പറയേ, ഞാനിത് പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ മുന്തിരിവള്ളിയുടെയും കൊമ്പിന്റെ ഉമ്മ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എന്തിനാണ് കർത്താവ് വീണ്ടും പറയുക? എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാ കൊമ്പ് മുന്തിരിവള്ളി വസിക്കുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും വായിച്ചാട്ടെ, അതിന്റെ 16:1 വായിച്ചാട്ടെ. യേശു പറയുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യാണ് വചനങ്ങളെ. 16:1,
നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
നിങ്ങൾ കലങ്ങിപ്പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അതിന്റെ 4 വായിച്ചാട്ടെ, 4-ാം വാക്യം:
അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചു.
എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്നു. ഒരു ഒരു 3 അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ദൈവാട്ട കുഞ്ഞുങ്ങളെ ഒന്നാരെങ്കിലും. ഈ 3 അധ്യായങ്ങളിൽ എത്രയോ പ്രാവശ്യം യേശു പറയുന്നു, ഐ ഹാവ് സ്പോക്കൺ ടു യു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്കൊരു ആശ്ചര്യം തോന്നുന്നില്ലേ? എനിക്ക് ഭയങ്കര ആശ്ചര്യകരമായിട്ട് തോന്നുന്നു. ഐ ഹാവ് സ്പോക്കൺ ടു യു, ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ചിലപ്പോൾ നമ്മൾ പിള്ളേരോട് പറയത്തില്ലേ, ഇനി ഒന്ന് ചില കാര്യങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് പറയത്തില്ലേ, ഞാൻ നിന്നോട് പറഞ്ഞതേ അല്ലേ, ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാ ഞാൻ ഇത് നിന്നോട് പറഞ്ഞതേ, നീ ആ വിഷയം വരുമ്പോ ഓർക്കാൻ വേണ്ടിയാ എന്ന് പറഞ്ഞതുപോലെ യേശുവിന്റെ വചനം പറയുകയാണ്: ഞാനിത് നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ 16:25 ഒന്ന് വായിക്കാമോ? 25:16-25,
ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങൾ,
ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എന്നാൽ ഇനി ഞാൻ നിങ്ങളോട് സാദൃശ്യമൊന്നും പറയുന്നില്ല, ഞാൻ സ്പഷ്ടമായിട്ട് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എനിക്ക് ഭയങ്കര ആശ്ചര്യം. ഐ ഹാവ് സ്പോക്കൺ ടു യു, ഐ ഹാവ് ടോൾഡ് യു, ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദൈവം ആ കർത്താവ് എന്നെ സ്ട്രെസ് ചെയ്യുന്നുണ്ടോ? ഇനി അതിന്റെ 16:33 ഒന്ന് വായിക്കാമോ? 16:33
നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കും.
ഇത് എന്തിനാ പറഞ്ഞെന്നറിയോ? കർത്താവ് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് ഇത് എന്തിനാ പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആശ്ചര്യം, ബൈബിൾ പറയുന്നു, യേശു പറയുകയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ സന്തോഷം നിങ്ങളിൽ, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു. യേശു പറയുക, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞതേ, എന്റെ സമാധാനം നിങ്ങളിൽ വസിപ്പാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സ്പഷ്ടമായിട്ട് പറഞ്ഞത്. ദൈവവചനം ഞാനിത് പറഞ്ഞതിന്റെ കാരണം എന്നറിയോ? അനേക കാര്യങ്ങളിലൂടെ യേശു നമ്മളെ കുലുങ്ങിപ്പോകാതിരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കുന്നവനായ ഒരു കർത്താവാണ് നമുക്കുള്ളത്. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ ടോൺ ഒന്ന് കാണണം. ഐ ഹാവ് സ്പോക്കൺ ടു യു, ഐ ഹാവ് ടോൾഡ് യു. എന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ഐ ഹാവ് സ്പോക്കൺ ടു യു, എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കണം. ഐ ഹാവ് സ്പോക്കൺ ടു യു ബിക്കോസ് യു ഹാവ് പീസ് ഇൻ മീ. പ്രിയമുള്ളവരെ, തിരുവചനം ഇത് വളരെ മനോഹരമാണ്. തിരുവചനത്തിലെ ഒന്നും എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായി പോകരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തരുന്ന വചനങ്ങളെ ഹൃദയത്തിന്റെ ആഴത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമായി വരുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകാനായിട്ട് വേറൊരു വഴിയുമില്ല. ഞാൻ പറയുന്ന വചനങ്ങൾ നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇങ്ങനെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പ്രിയമുള്ളവരെ, ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തെ കൊണ്ടല്ലാതെ അവന്റെ ഹൃദയത്തിലെ സന്തോഷം ഒരു നാളും പൂർണമായി വരികയില്ല. അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുന്നവരെ, എന്ന് പറയുന്നവർ ശ്രദ്ധിക്കണം. ഏത് മേഖലയിലാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടത്? ഏത് രീതിയിലാണ് അനുഗ്രഹിക്കപ്പെട്ടത്? സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്, പാടിയത്, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. 63 സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പാടിയത്, ദൈവമേ നീ എന്റെ ദൈവം. ഓക്കെ, ഒരു മിനിറ്റ് നിൽക്കാം. ദൈവമേ നീ എന്റെ ദൈവം എന്നുള്ളതിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ടോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അനേക ദൈവങ്ങളുണ്ടായിരുന്നു, അനേക ആചാരാനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു, അനേക ദൈവങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽ നമുക്ക് പറയാൻ സാധിക്കും, ഇന്ന് ഞാൻ ആരാധിക്കുന്ന ദൈവമേ, യു ആർ മൈ ഗോഡ്. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു പറഞ്ഞാട്ടെ, ദൈവമേ നീ എന്റെ ദൈവമായി, നീ എന്റെ ദൈവമാണല്ലോ, നീ എന്റെ കർത്താവാണല്ലോ, നീ എന്റെ ദൈവമായി തീർന്നു. സാക്ഷാൽ ദൈവമായവൻ എന്റെ ദൈവമായി തീർന്നു. അതിലൊരു എക്സൈറ്റ്മെന്റ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. ദൈവമേ നീ എന്റെ ദൈവം, വല്ലകാലത്തുമല്ല അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു പക്ഷേ ബാംഗ്ലൂർ സിറ്റിയിൽ അനേക ഭവനങ്ങളും അനേക കാറുകളും നിങ്ങളുടെ മക്കളുടെ മക്കളുടെ പേരിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇട്ടാലും ഞാൻ ഉറപ്പ് പറയുന്നു, There will not be a fullness of joy. അവിടെ സന്തോഷത്തിന്റെ പരിപൂർണത ഉണ്ടാകുമെന്നുള്ള ഒരു കരങ്ങൾ ഉയർത്താമോ? എനിക്ക് പ്രൊമോഷൻ കിട്ടുമ്പോഴും എനിക്ക് വീടുകൾ ലഭിക്കുമ്പോഴും ഭൗതികമായ അനേകം നന്മകൾ ഉണ്ടാകുമ്പോഴും എനിക്ക് സന്തോഷം പൂർണ്ണമാകുമെന്നുള്ള ഒരു കൈവെക്കാമോ? പ്രിയമുള്ളവരെ, ഞാൻ അടിവരയിട്ട് പറയുന്നു, ഒരു ഒരു സ്ഥലത്ത് മാത്രമേ സന്തോഷ പരിപൂർണതയുള്ളൂ, ഒരിടത്ത് മാത്രമേ there is fullness of joy. വാക്യം അറിയാവുന്ന എന്നോട് ചേർന്ന് പറയുക, in your presence there is fullness of joy. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളൂ, ദൈവത്തിന്റെ വലതുഭാഗത്ത് മാത്രമേ എന്നും പ്രമോദങ്ങളും ഉള്ളതുകൊണ്ടാണ് ഒരു കൂട്ടം ആളുകൾക്ക് ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ, ഇവിടെ ധാന്യം വീഞ്ഞും ഇല്ലാത്തവൻ പറയുകയാണ്, ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ആ മനുഷ്യർക്കുണ്ടായാലും അധിക സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൻ രാത്രി സമാധാനമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോൾ ദൈവമക്കൾ കുറക്കെ പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഹല്ലേലൂയ്യ. അത്തിമരങ്ങൾ പൂത്തില്ല എങ്കിലും മുന്തിരിവള്ളിയിൽ ഫലങ്ങൾ കായ്ക്കുന്നില്ല എങ്കിലും ആലകളിൽ ആട്ടിൻകൂട്ടം നശിച്ചു പോയാലും ഒരു ദൈവവേദന പറയാൻ സാധിക്കും, ഞാൻ എന്റെ കർത്താവിൽ സന്തോഷിക്കുകയാണ്. കർത്താവിൽ വല്ലപ്പോഴുമല്ല, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയാണ്. കാരണം ചേർന്ന് പറ അവൻ എന്റെ കാലുകളെ പേടമാന്റെ കാലുപോലെയാക്കി സ്വർഗീയ ഉന്നതികളിലേക്ക് എന്നെ നടത്തുമാറാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം എത്രയോ വലുതാണ് പ്രിയമുള്ളവരെ. യോഹന്നാൻ സ്നാപകൻ മണവാട്ടിയായിരുന്നു, മണവാട്ടി അല്ലയോ? വേഗം പറഞ്ഞു. യോഹന്നാൻ സ്നാപകൻ ആരായിരുന്നു? മണവാട്ടിയായിരുന്നു അതോ മണവാളന്റെ സ്നേഹിതനായിരുന്നു? മണവാളന്റെ സ്നേഹിതനായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഞാൻ നിങ്ങളും ആരാ? മണവാളന്റെ സ്നേഹിതനാ? പാപന്ന സ്നേഹിതൻ പറയുകയാണ്, എനിക്ക് എന്റെ സന്തോഷം പൂർത്തിയായി വരികയാണ്, കാരണം ഞാൻ അവന്റെ ശബ്ദം കേട്ടിരിക്കുന്നു. ഹാലലൂയ. കോരഗോത്രന്മാര് പറയുക, എനിക്കൊരു ജോലി കിട്ടാൻ ആഗ്രഹമുണ്ട്. നമ്മൾ ചോദിക്കുക, കോരപുത്രന്മാരെ എന്തു പണിയാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറയുകയാണ്, ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ സിഇഒ ആയിരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ സെക്യൂരിറ്റി ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം അവന് മനസ്സിലായി, ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ എത്ര വലിയ പദവി കിട്ടിയാലും ദൈവത്തിന്റെ തിരുനിവാസത്തിന്റെ മനോഹരിത ആഗ്രഹിച്ച കോരപുത്രന്മാരിങ്ങനെ പാടുകയാണ്. അത് യാഗപീഠത്തിലെന്ന് ഞാൻ പറയുന്നില്ല, അതെ കുരുകിലൊരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് അതെ എവിടെയോ ടാബർനാക്കൾ ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ എന്റെ ഹൃദയം എന്റെ മനസ്സ് ദൈവത്തിനുങ്കിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയാണ് എന്റെ സന്തോഷത്തിന്റെ പരിപൂർണതയുള്ളത്. പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, കേരളത്തിലും ഒരു തലമുറ ജീവിച്ചിരുന്നു, അവരെഴുതിയ പാട്ടുകളുടെ ആരംഭം ഞാൻ പറയാം. ആനന്ദമുണ്ടെനിക്ക്, ആനന്ദമുണ്ടെനിക്ക് യേശു മഹാരാജ സന്നിധിയിൽ. വീണ്ടും അവരെഴുതി, ആരും തരാത്ത വിധം, ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം അനുദിനം അധികം അനുഭവിക്കുന്നു ഞാൻ, അപഹരിക്കാവതില്ലേ അനുഗ്രഹങ്ങൾ. പിന്നെ അവർ പാടുക, മാനും മാൻ പേടയും പർവ്വതനാഗ്രഹങ്ങളിൽ തുള്ളിക്കളിക്കുന്നത് പോലെ ക്രിസ്തുവും ഭക്തനും ആത്മാവിൽ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പിന്നെ അവർ ചോദിക്കുക, മരുവിൽ നിന്ന് പ്രിയന്റെ മേൽ ചാരിക്കൊണ്ടുവരുന്നോൾ ഇവൾ ആരാണ്? വനത്തിൽ കൂടെ പോകുന്ന ഞാനും സ്വന്തം രാജ്യത്തിൽ ചേർക്കണം. പക്ഷെ അവരോട് ചോദിക്കുക, വാട്ട് ഇസ് യുവർ റീസൺ എന്ന് ചോദിച്ചാൽ അവർ പറയും, എന്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ എനിക്ക് വേറൊന്നുമില്ല, യേശു എന്റെ സമ്പത്താകുന്നു. ഹല്ലേലൂയ. ഇസ്രായേലിന് ഓഹരി കൊടുത്തപ്പം ആദ്യത്തെ ഗോത്ര 11 ഗോത്രത്തിന് ഓഹരി കിട്ടി. നിനക്ക് ഇവിടെ കിട്ടി, അവൻ അവിടെ കിട്ടി, അപ്പുറത്തവൻ സെബുലൂൻ അവിടെ കിട്ടി, അല്ലെങ്കിൽ നഫ്താലിക്ക് ഇവിടെ കിട്ടി. പക്ഷെ ആർക്കൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലേ? ലേവിനോട് പറഞ്ഞു, ലേവിനെ നിനക്കിവിടെ ഓഹരി അവകാശമൊന്നുമില്ല, നിനക്കൊരു ഓഹരി അവകാശമുണ്ട്, ഞാനാണ് നിന്റെ ഓഹരി. ഹല്ലേലൂയ. അവർ ഒറ്റ വാക്കുകൊണ്ട് ആ 11 ഗോത്രക്കളെ കാട്ടിലും അവൻ സമ്പന്നനായി മാറി. കാരണം അവന്റെ സമ്പത്ത് യഥാർത്ഥ മുത്തായിരിക്കുന്ന ദൈവത്തെ കിട്ടിയത് കൊണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ പറയാം, നമ്മൾ ഇതിൽ സന്തോഷിക്കണം ദൈവം ആഗ്രഹിക്കുക, ഇതിൽ ഉല്ലസിക്കണമെന്ന് ആഗ്രഹിക്കുക. ബൈബിൾ പറയുന്നു എന്തിലാണ് സന്തോഷിക്കണം. നിങ്ങൾക്ക് വളരെ കോൺട്രഡിക്ഷൻ ആയി തോന്നുന്ന 7 വചനങ്ങൾ ഞാൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സാധാരണ ആളുകൾ പറയുന്നു, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ സന്തോഷിക്കുക, റിവാർഡ് കിട്ടുമ്പോൾ, നിങ്ങളുടെ മക്കൾക്ക് ഫസ്റ്റ് കിട്ടുമ്പോൾ സന്തോഷിക്കുക. എന്നാൽ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, അബ്രഹാം, ഐ ആം യുവർ ഷീൽഡ് ആൻഡ് യുവർ എക്സീഡിംഗ് റിവാർഡ് എന്ന് പറഞ്ഞാൽ, അബ്രഹാം, അബ്രഹാം, ഐ ആം യുവർ ഷീൽഡ് ആൻഡ് യുവർ റിയൽ സോഴ്സ് ഓഫ് ജോയ് എന്നാ പറഞ്ഞത്. അതുകൊണ്ടാണ് അബ്രഹാമിന് അവകാശങ്ങളൊന്നുമില്ലെങ്കിലും അവൻ സന്തോഷമുള്ളവനായി തീർന്നു. വാക്യങ്ങൾ വായിക്കുക, ശ്രദ്ധിച്ചു വായിക്കണമേ. എപ്പോഴാണ് സന്തോഷിക്കേണ്ടത്? ദൈവമക്കൾ, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പറയുമായിരിക്കാം, എനിക്കൊത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഉള്ള വ്യക്തിയാ, എനിക്കെങ്ങനെയാണ് കർത്താവിൽ സന്തോഷിക്കാൻ സാധിക്കുന്നത്? ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ലോകം പറയുന്നതും ലോകത്തിന്റെ പഠിപ്പീർ എന്ത് പറയുന്നു എന്നുള്ള വിഷയം. മത്തായി സുവിശേഷം 5:11-12 എല്ലാവരും കുറിച്ച് നോക്കണം. മത്തായി 5:11-12 യേശു പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ വായിച്ചിട്ട് സുനിഷ വേഗത്തിൽ വായിച്ചോട്ടെ.
എന്റെ നിമിത്തം,
എന്റെ നിമിത്തം
നിങ്ങളെ പഴിക്കുകയും,
നിങ്ങളെ പഴിക്കുകയും
ഉപദ്രവിക്കുകയും,
ഉപദ്രവിക്കുകയും
നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ.
അടുത്ത വചനം,
സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചു ഉല്ലസിപ്പി.
ഇവിടെ ബൈബിൾ പറയുന്നു എപ്പോഴും സന്തോഷിക്കണം. നമ്മൾ പറയുന്ന, നമ്മൾ ഡൗൺ ആകുന്നതിന്റെ കാരണമാകുക, നമ്മൾ പറയുന്ന കർത്താവേ എന്താ ഡൗൺ ആയിരിക്കുന്ന സഭയില്, ഓ വിശ്വാസത്തിൽ വന്നതിന്റെ പേരിൽ ഭയങ്കരമായ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളുമാണ്. മത്തായി 5:11-12 പറയുന്നു, ബി റിജോയ്സ് ആൻഡ് ഗ്ലാഡ്, ബി റിജോയ്സ് ആൻഡ് ഗ്ലാഡ്, എന്റെ നിമിത്തം, എന്റെ നിമിത്തം. ബൈബിൾ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ വിഷയത്തിൽ സന്തോഷിക്കാൻ എത്ര പേർ കഴിയുന്നുണ്ട്? എത്ര പേർ കഴിയുന്നുണ്ട്? യേശുവിന്റെ നിമിത്തം എന്തുവാ നമ്മൾ ചെയ്ത കാര്യങ്ങളല്ല ചെയ്യാത്ത കാര്യങ്ങളാ പറയുന്നത്. നമ്മൾ പറയല്ലേ ബ്രദറെ ചെയ്ത കാര്യം പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു, ചെയ്യാത്തത് പറയുന്നുണ്ടോ എനിക്ക് മനോവ്യസനമുള്ളത്. എന്നാൽ കർത്താവ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് കളവായി പറയുമ്പോൾ സന്തോഷിച്ചു തുള്ളുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലിയതാകുന്നു. ഹാലലൂയ. സന്തോഷിക്കാൻ റീസൺ ഉണ്ടോ? റീസൺ ഉണ്ടോ? നമുക്ക് പലപ്പോഴും ചർച്ചിലൊക്കെ വരുമ്പം മനോസ്വരം പറഞ്ഞ പോലെ പാട്ടിനൊക്കെ ഒരു ഉഷാറ് വരാത്തതിന്റെ കാരണം ഞാൻ പറയാം. ഒരു ദൈവദാസൻ അതേക്കുറിച്ച് പറഞ്ഞു, 100 പേർ നിങ്ങളുടെ സഭയിൽ വരുന്നുണ്ടെങ്കിൽ 100 പേരുടെ ആത്മാവും ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്, ദൈവത്തെ ആരാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റാ. തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ച വരെ രാത്രിയുടെ യാമങ്ങളിലും പ്രഭാതയാമങ്ങളിലും തന്റെ പ്രിയ മണവാളനായ കർത്താവിനെ ട്യൂൺ ചെയ്തുകൊണ്ട് ആത്മാവിൽ പാടിയവന് കോർപ്പറേറ്റ് വർഷിപ്പിൽ സഭയിൽ വരുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, അവൻ പാടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. മറ്റവൻ വരുമ്പോൾ ഇവിടെ വന്നാ നോക്കുമ്പോൾ അവന്റെ അന്തരാത്മാവിലെ കർത്താവിനെ ആനന്ദിപ്പിക്കുന്ന കമ്പിനാദം എവിടെയൊക്കെ പൊട്ടിക്കിടക്കുക. ബാക്കിയുള്ളവർ ആത്മാവിൽ കർത്താവിൽ സന്തോഷിക്കുമ്പോൾ അവൻ അതിന് എവിടെയൊക്കെ കൂട്ടിപ്പിരിക്കാനായിട്ട് ശ്രമിക്കുക. അവൻ ചിന്തിക്കുക, എന്തുകൊണ്ടാണ് എനിക്ക് പാടാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് കർത്താവിൽ സന്തോഷിക്കാൻ കഴിയാത്തത്. നാം എത്തുന്ന കൺക്ലൂഷൻ ഇതാണ്, ഓ എന്റെ ചുറ്റുമിൽ നിന്ന് പാടുന്നവരും സ്തുതിക്കുന്നവരും അവർക്കൊന്നും ഒത്തിരി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാ, ഞാൻ ഒത്തിരി പ്രശ്നങ്ങളുള്ളവനാ. പ്രിയ ദൈവത്തിന് നീ കുറിച്ചിട്ട് കൊള്ളുക. ഹല്ലേലൂയ. അവിടെയുള്ള നമ്മുടെ ആ ചിന്താഗതി വളരെ തെറ്റാ. ഒറ്റ കാര്യമുള്ളൂ, നിന്റെ അടുത്തിരിക്കുന്നവൻ അടുത്തിരിക്കുന്നവൾ പാടുന്നതിന്റെ കാരണം പറയാം. കഴിഞ്ഞ 7 രാത്രികളിലും 7 പകലും അവനോ അവളോ കർത്താവിനെ പാടി സ്തുതിച്ചിട്ടാ ഇങ്ങോട്ട് വന്നത്. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് ദൈവവാസം പറയുകയാണ്, അങ്ങനെ നിങ്ങളുടെ ചർച്ചിൽ 100 പേര് വരുന്നുണ്ടെങ്കിൽ 100 ഇൻസ്ട്രുമെന്റും ഒരുപോലെ ട്യൂണ്ടായിട്ട് സ്വർഗത്തിലേക്ക് ഗാനങ്ങൾ ഉയർത്തിയാൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവായ ദൈവം എത്രയധികമായി ആനന്ദിക്കും. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പറയാം, നമുക്ക് പറയാം, ഞാൻ പാടും, ഞാൻ എന്റെ മനം കൊണ്ട് കീർത്തനം പാടും, വീണയും കിന്നരയുമായി ഉള്ളവേ ഉണരുവീൻ, ഞാൻ വംശങ്ങളുടെ ഇടയിൽ കർത്താവിനെ കർത്താവിന്റെ കൊടി പിടിച്ചുകൊണ്ട് ഞാൻ പാട്ട് പാടും. ഹല്ലേലൂയ. ജെ.ബി. ഫിലിപ്സ് ഇങ്ങനെ പറഞ്ഞു, ഡു ഹോൾഡ് ഓൺ, തുടരുക. Keep the flag flying over you. നിന്റെ മുകളിൽ ആ കൊടി പറക്കട്ടെ. Because the king is still in your residence. നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ രാജാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് ആ കൊടി പറന്നുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. എത്ര പേർ യോജിക്കുന്നു? 1 എന്താ പറഞ്ഞത്? എപ്പോൾ സന്തോഷിക്കണം? എപ്പോൾ സന്തോഷിക്കണം? എപ്പോഴും നമ്മൾ വായിച്ച വചന എന്താ? എപ്പോൾ സന്തോഷിക്കണം? എന്തോ ഉപദ്രവിക്കപ്പെടുമ്പോൾ സന്തോഷിക്കുക. എനിക്ക് വളരെ കോൺട്രഡിക്ഷൻ ആയിരുന്നു, നിങ്ങൾക്ക് എന്തോന്നു എനിക്കറിയില്ല. അതെ, ലൂക്കോസ് 10:20. ഒരു കൂട്ടം ആളുകൾ, വലിയ മിനിസ്റ്റർ ചെയ്ത ആളുകൾ, ഭൂതങ്ങളെ പുറത്താക്കി സന്തോഷത്തോടെ കർത്താവിലേക്ക് വന്ന ആളുകളെ ശ്രദ്ധിച്ചു. ലൂക്കോസ് 10:20.
എങ്കിലും ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും.
സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പല സ്ഥലങ്ങളിൽ വന്നവരോട് ചോദിക്കട്ടെ, ഭൂതങ്ങൾ കീഴടങ്ങിൽ നമുക്ക് സന്തോഷമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ പുഷ്പ പേരെ? പിന്നെ അനേകം നാളുകളായിട്ട് ഭൂതങ്ങളാൽ ബാധിക്കപ്പെട്ട അതേ അനേക വിഗ്രഹാരാധകരായ സഹോദരങ്ങൾ, അവരതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്നറിയോ, നിന്റെ സന്തോഷം ഭൂതങ്ങൾ കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കണം. ഹല്ലേലൂയ. നിർത്തട്ടെ, എത്ര പേർ ഇന്ന് സന്തോഷിക്കുന്നുണ്ട്? എന്റെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. ഇവിടെ വെച്ച് മാത്രമല്ല, നമ്മുടെ അടുക്കളയിലും നമ്മുടെ കാറിലും നമ്മുടെ ഓഫീസിലും ഈ വിഷയം വെച്ച് എത്ര പേർ സന്തോഷിക്കുന്നുണ്ട്? ആളുകൾ ചോദിക്കുക, ഇവിടെ എല്ലാ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പ്രോജക്ട് ശരിയാകുന്നില്ല, ഓരോരോ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, സ്വർണം കരുതി വെച്ചവര് ആകെ സ്വർണത്തിന്റെ വില ഓരോ ദിവസവും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്താ നിന്റെ സന്തോഷത്തിന് കാരണം? അവരോട് പറയണം, എന്റെ സന്തോഷത്തിനൊരു കാരണമേ ഉള്ളൂ, എന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വാതുറന്ന് പറയണം, എന്റെ പേര് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ സന്തോഷിക്കുക, എനിക്ക് വേറെ സന്തോഷങ്ങളൊന്നുമില്ല. കാരണം ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോൾ പുസ്തകങ്ങൾ തുറക്കപ്പെടുകയും അന്ന് അനേക ദൂതന്മാരുടെയും സ്രാവുകളുടെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും സന്നിധിയിൽ വെച്ച് ഈ എളിയവന്റെയും എളിയവളുടെയും പേരുകൾ ഉയർത്തി വിളിക്കുന്നത് കണ്ടുകൊണ്ട് ആത്മാവ് ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഇവിടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. എന്റെ പേര് നീ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചതോർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു കർത്താവേ. നിങ്ങൾ എന്റെ സന്തോഷം നിങ്ങളിലിരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടി ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ സന്തോഷിക്കുക. എന്നിട്ട് അടുത്ത താഴെ കർത്താവ് സന്തോഷിച്ചുകൊണ്ട് പറയുക, അതേ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചുകൊണ്ട് പറയുകയാണ്, അതേ പിതാവേ, അതേ സർവശക്തനായ പിതാവേ, ഇത് നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, അങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. ഒന്നാമത്തെ കാരണം, കർത്താവിനെ പ്രതി കഷ്ടം സഹിക്കുമ്പോൾ സന്തോഷിക്കുക. രണ്ടാമത്തെ സന്തോഷിക്കാനുള്ള കാരണം, നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതോർത്ത് സന്തോഷിക്കുക. മൂന്നാമതായി, യാക്കോബ് 1:2, എനിക്ക് ഭയങ്കര കോൺട്രഡിക്ഷൻ ആയിട്ട് തോന്നുന്നു. യാക്കോബ് 1:2, ജെയിംസ് ചാപ്റ്റർ 1:2 വായിച്ചാട്ടെ. എന്റെ പ്രിയ സഹോദരന്മാരെ,
എന്റെ സഹോദരന്മാരെ,
യാക്കോബ് പറയാ കേട്ടോ, എന്റെ
സഹോദരന്മാരെ,
എന്റെ സഹോദരന്മാരെ, എന്താ
നിങ്ങൾ വിവിധ പരീക്ഷകൾ ആകപ്പെടുമ്പോൾ,
ഒരു മിനിറ്റ്, എന്ത് പരീക്ഷ, എന്ത് പരീക്ഷ? ആ നിങ്ങളുടെ മടുപ്പ് മാറ്റിയൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം നാട്ടിലൊക്കെ വള്ളംകളി നടക്കുക. വള്ളംകളിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, വള്ളംകളി ഇങ്ങനെ ഒരു 10-50 പേര് കയറിയിരുന്ന് ഇരിക്കുന്ന ഒരു സംഭവം. അതിനകത്തൊരു പാട്ട് പാടുന്നുണ്ട്, നിങ്ങൾക്കറിയാം, വള്ളംകളിയുടെ പാട്ടുണ്ട്. അപ്പം ഈ ഒരുത്തൻ ഇങ്ങനെ ജില്ലം 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 നടിച്ചോണ്ടിരിക്കും. ഒരുത്തൻ ഒരു കമ്പ് വെച്ച് ഇങ്ങനെ ടങ് ടങ് കുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ പാട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ സംഭവം തെറ്റിപ്പോവും. നിങ്ങൾക്കറിയാമോ? എനിക്ക് അറിയാമെന്ന് വെച്ചിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത വള്ളംകളിക്ക് വേണ്ടി ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാട്ട് ഏതെന്ന് അറിയാമോ? പരീക്ഷ ഉണ്ട് ദൈവം അനുവദിച്ചാൽ, പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ആരോ എനിക്ക് ഒരു വീഡിയോസിലേ പഠിച്ചു തന്നു. അവരിങ്ങനെ അതെ തോർത്തൊക്കെ എടുത്ത് ഇങ്ങനെ പാടുക, പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. പ്രിയമുള്ളവരെ, കള്ളും കുടിച്ച് വീടിയും വലിച്ച് അതിലെല്ലാം നടക്കുന്നവന്, അതെ വള്ളംകളിയില്, അതെ താഴത്തങ്ങാടിയിലും, അവിടെയൊക്കെ കുമരകത്തും കവണാക്കൻ്റെകളൊക്കെ പാടി ആനന്ദിക്കുക എന്ന ദൈവമക്കളോട് പറയുന്നു. വെറുതെ പാടി ആനന്ദിക്കാനല്ല, നിങ്ങൾ വിവിധ പരീക്ഷകൾ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ എന്താ വായിച്ചിരിക്കുന്നത്, കൗണ്ട് ഇറ്റ് ഓൾ ഫോർ ജോയ്, എന്താ സുനിഷ വായിച്ചേ? നിങ്ങൾ വിവിധ പരീക്ഷകൾ ഏർപ്പെടുമ്പോൾ,
എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന,
നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന
സ്ഥിരത ഉളവാക്കുന്നു.
കൗണ്ട് ഇറ്റ് ഓൾ ഫോർ ജോയ്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് എന്ത് ചെയ്യണം?
അശേഷം സന്തോഷം.
കൗണ്ട് ഇറ്റ് ഓൾ, നിങ്ങൾ പേപ്പറും പേന ഉള്ളവർ നിങ്ങളുടെ പരീക്ഷകളെല്ലാം എഴുതി വെച്ചേ, എഴുതി വെച്ചിട്ട് ഓരോന്നിനും പറയാം, ഐ ആം കൗണ്ടിങ് ഇറ്റ് ഫോർ ജോയ്, ഐ ആം കൗണ്ടിങ് ഇറ്റ് ഫോർ ജോയ്, ഐ ആം കൗണ്ടിങ് ഇറ്റ് ഫോർ ജോയ്, വാട്ട് എവർ ഇറ്റ് മേ ബി. എന്റെ വിവിധ എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകൾ അകപ്പെടുമ്പോൾ പറയുന്നു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്റ്റെഡ്ഫാസ്റ്റ്നെസ് സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ ശേഷം
സന്തോഷം.
മാനുഷികമായിട്ട് നോക്കിയാൽ ഈ പ്രസംഗം വെളിയിരുന്ന ഒരാൾ കേട്ടാൽ അയാൾ വിചാരിക്കും, ഇവരെന്തോ പറയുന്നേ, ഇവരെന്തൊക്കെയാ പറയുന്നേ. ആദ്യത്തെ കാര്യം പറയും, ഇപ്പൊ വെളിയിലുള്ള ആളെ കേൾക്കുക, വിശ്വാസി വരാത്ത ആളാന്ന് വിചാരിക്കുക, ആദ്യമായിട്ട് ഇവര് അതെ അതെ പ്രസംഗം പറയുകയാണ്, എല്ലാ കഷ്ടങ്ങളും വരുമ്പോ സന്തോഷിക്കുക. രണ്ടാമത് പറഞ്ഞു, പേര് ഇവിടെങ്ങും അല്ല അവിടെങ്ങാണ്ട് സ്വർഗത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഓർത്ത് സന്തോഷിക്കുക. മൂന്നാമത് പറയുക, ഒത്തിരി കഷ്ടവും ഭാരമാണോ, സന്തോഷിക്കുക. ഹല്ലേലൂയ, അവർ പറയും സംതിങ് ഈസ് റോങ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വിശ്വാസ കണ്ണുകളാൽ കാര്യങ്ങളെ കാണുന്നവനൊരു കാര്യം അറിയാം, എനിക്ക് വെളിപ്പെടുവാനുള്ള തേജസ് ഞാൻ ചിന്തിക്കുമ്പോൾ എന്നിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. കാരണം അതേ വെളിപ്പെടുവാനുള്ള തേജസ്, അതേ കമ്മിങ് ഗ്ലോറി, വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ എന്റെ ജീവിതത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുകയാണ്. അടുത്തതായി സന്തോഷിക്കേണ്ടത് 1 Petrus 4:13. ഒന്ന് പത്രോസ്, ആളുകൾ ഒത്തിരി കഷ്ടങ്ങൾ കടന്നുപോയൊരു ഗ്രൂപ്പ്. 1 Peter 4:13 വേഗത്തിൽ വായിക്കാം.
ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളി.
അടുത്തത്,
അങ്ങനെ നിങ്ങൾ അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും.
കണ്ടോ, ഇവിടെ പറയുകയാണ് ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും എന്ത് ചെയ്യണം? സന്തോഷിക്കാൻ വല്ല കാരണമുണ്ടോ? ഉണ്ടോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൾ പറയണം, അവന്റെ തേജസിന്റെ പ്രത്യക്ഷതയിൽ എന്ത് ചെയ്യും? ഗ്ലാഡ് ഓൾസോ വിത്ത് എക്സീഡിംഗ് ജോയ്. എക്സീഡിംഗ് ജോയ് എന്നാ പറഞ്ഞു. ദർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ് ഓൺലി ഇൻ ഗാഡ്സ് പ്രസൻസ്. എഴുതി വെച്ചുകൊള്ളുക, ദർ ഇസ് ഫുൾനെസ് ഓഫ് ജോയ്. ഇവിടെ ഇരിക്കുന്ന പല സഹോദരൻ, നിങ്ങൾ ഒരുപക്ഷെ ജോലിയിൽ പ്രൊമോഷനിലായിരിക്കാം, നിങ്ങളുടെ വിവാഹത്തിലുള്ള ബന്ധത്തിലായിരിക്കാം, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേടിയെടുത്തതിന്റെ ബന്ധത്തിലായിരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആത്മാർത്ഥമായിട്ട് ആൻസർ പറയണം, നിങ്ങൾക്ക് എവിടെയാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തിന്റെ പരിപൂർണ്ണ ലഭിച്ചത്? നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടിക്കാണില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവമക്കൾക്ക് ക്രിസ്തുവിൽ ആനന്ദിച്ചവൻ പറയും, എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണത ലഭിച്ചത് സന്തോഷത്തിന്റെ നീരുറവയായിരിക്കുന്ന, സകല സന്തോഷത്തിന്റെ ഉറവയായിരിക്കുന്ന എന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവായ യേശുവിലാണ് എനിക്ക് സന്തോഷം ലഭിച്ചത്. കാരണം അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്റെ മീതെ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിന്റെ കൊടിയായിരുന്നു. ഹൗസ് ഓഫ് വൈൻ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു. ഇവിടെ പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ച് ഉല്ലസിപ്പീൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. വീണ്ടും വായിക്കാം. അതെ, അടുത്ത സന്തോഷിക്കാനുള്ള കാരണം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 6-9 നമുക്കറിയാവുന്നതാണെങ്കിലും ചിലപ്പോൾ ചില റിമൈൻഡേഴ്സ് ആവശ്യമാണ്, ഇല്ലെങ്കിൽ ഞങ്ങൾ പലപ്പോഴും ഡൗൺ ആയി. ഒന്ന് പത്രോസ് 1:6-9
അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി,
അവിടെയും 1-2 പരീക്ഷയല്ല, എന്ത് പരീക്ഷ? നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും
ആനന്ദിക്കുന്നു.
ഇവിടെയും പറയുകയാണ്, ആനന്ദിക്കുന്നു, ഘട്ടങ്ങളിൽ ആനന്ദിക്കുക. അടുത്ത വചനം,
അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയതെന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു.
കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? യേശുവിനെ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? യേശുവിനെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അവനെ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിലും, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഈ കണ്ടിട്ട് വിശ്വസിച്ചവനല്ല, കാണാതെ വിശ്വസിച്ചവനാ ഭാഗ്യവാൻ. ഹല്ലേലൂയ. സ്വർഗത്തിൽ ചെല്ലുമെന്ന് അവര് ആളുകൾ കണ്ടിട്ട് വിശ്വസിച്ചവരുണ്ട്, പണ്ടുകാലത്ത് ജീവിച്ചിരുന്നവര്. യേശുവിന്റെ അവര് പറഞ്ഞു, ഞങ്ങൾ കാനാവിലെ കല്യാണത്തിൽ കൂടിയവരാ, ഞങ്ങൾ അവിടുത്തെ വീഞ്ഞു കുടിച്ചവരാ, അപ്പം തിന്നാതിരം ഞങ്ങളും കൂടെ യേശു വർദ്ധിപ്പിച്ച് അപ്പം തിന്നതാ. അപ്പൊ ചോദിക്കും, നിങ്ങളൊക്കെയോ? അവര് പറയും, നമ്മൾ പറയും നമ്മളിതൊന്നും അത് യേശു വർദ്ധിപ്പിച്ച വീഞ്ഞു കുടിക്കുവോ, യേശു വർദ്ധിപ്പിച്ച് അപ്പം തിന്നു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒരു കാര്യം അനുഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾ എവിടെ പോകും, നിത്യജീവന്റെ വചനങ്ങൾ ഞങ്ങൾ അവനിൽ ധാരാളമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിഞ്ഞും ഞങ്ങൾ വിശ്വസിച്ചും ഇരിക്കുന്നു. അടുത്ത വചനം വായിച്ചാട്ടെ.
നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും,
നിങ്ങളെ വാക്കുകൾ ശ്രദ്ധിച്ചു, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും
പറഞ്ഞു തീരാത്തതും.
എന്താ വായിച്ചേ? ജോയ് അൺസ്പീക്കബിൾ, അൺസ്പീക്കബിൾ ജോയ്. ഒരു മനുഷ്യന് പോലും പറഞ്ഞു തരാൻ കഴിയാത്ത, പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയാത്ത അങ്ങനെ സന്തോഷം അനുഭവിക്കുന്ന ഒരു കുറച്ചു പേരുണ്ട് ഇവിടെ, ഞങ്ങൾക്കറിയാം. പക്ഷെ നമ്പർ ഭയങ്കര കുറവാ. അമിക്കർമൈക്കിളിനോട് ഒരിക്കൽ ചോദിച്ചു, അമിക്കർമൈക്കിള് ഇവിടെ ഡോണാവൂര് അവരുടെ ആശ്രമം കാണാൻ വന്നവര് ചോദിച്ചു, നിങ്ങൾ എപ്പോഴാണ് ഈ നോവൽസും ബാക്കി കാര്യങ്ങളൊക്കെ വായിക്കുന്നത്? അവർ പറഞ്ഞു, എനിക്കിതൊന്നും വായിക്കാനുള്ള സമയമില്ല. ഹല്ലേലൂയ. കർത്താവിൽ ആനന്ദിക്കുന്നവൻ ഒരു കാര്യം പറയും, എനിക്കിതൊന്നും വായിക്കാനുള്ള സമയമില്ല, കാരണം എനിക്ക് കർത്താവിൽ ആനന്ദിക്കാനുള്ള സമയമുള്ളൂ. ഹല്ലേലൂയ. ബാക്കിയുള്ള സമയം നോവൽസിൽ ആനന്ദിക്കാൻ സമയമില്ല, സീരിയലിൽ ആനന്ദിക്കാൻ സമയമില്ല, കാരണം പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ അൺസ്പീക്കബിൾ ജോയ് ഹോളി ഓഫ് ഹോളീസിൽ നിന്ന് കർത്താവിന്റെ തിരുമുഖത്ത് നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവന് പിന്നെ വേറൊന്നും കൊണ്ട് അവൻ തൃപ്തിപ്പെടുത്തില്ല. പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. അടുത്ത വചനം.
നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച്,
മതി. ഇനി നമുക്ക് ഹെബ്രായർ 10:34 വായിച്ചാട്ടെ. അവിടെയും നമുക്ക് ഭയങ്കര കോൺട്രഡിക്ഷൻ ആയി തോന്നുന്നു. ഹെബ്രായർ 10:34, അവരുടെ സാധനങ്ങളെല്ലാം, അതെ, വിശ്വാസത്തിന്റെ പ്രതി സമ്പത്ത് മുഴുവൻ കൊണ്ടുപോയി. വായിച്ചാട്ടെ.
തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചുവല്ലോ.
സമ്പത്തുകളുടെ അപഹാരം എന്ത് ചെയ്തു?
സന്തോഷത്തോടെ.
ഇതൊന്നും കഥയല്ല കേട്ടോ. നമ്മുടെ ചെറിയൊരു ഒരു പഴയ മൊബൈൽ ഫോൺ ആരെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു 4 ദിവസത്തേക്ക് നമ്മുടെ തല പൊങ്ങത്തില്ല. പക്ഷെ ഇവിടെ പറയുക, അത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന എന്തുണ്ട്? നമ്മൾ പാട്ട് പാടുന്നുണ്ട്, നമ്മൾ പാട്ടൊത്തിരി പാടുന്നുണ്ട്. എനിക്കായൊരു ഉത്തമ സമ്പത്ത്. എന്താ ഉത്തമ സമ്പത്ത്? സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾ കൊണ്ടെന്നറിഞ്ഞിട്ട് സമ്പത്തുകളുടെ അപകാരം സന്തോഷത്തോടെ സഹിച്ചു എന്നാ പറഞ്ഞു. ഇപ്പോഴുള്ളവരെ ഒരു കാര്യം ഞാൻ പറയാം, യേശുവിനെ ഒരാൾ കണ്ടാല് പിന്നെ അവന്റെ സമ്പത്തിൽ അവന്റെ മനസ്സായിരിക്കത്തില്ല. സക്കായിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. സക്കായി എന്നെ മുകളിൽ ഇരിക്കുകയായിരുന്നു. യേശു വന്ന് വിളിച്ചു, സക്കായി ഇറങ്ങി വരാൻ പറഞ്ഞു. സക്കായി എങ്ങനെ ഇറങ്ങിയെന്നാ? മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് ബദ്ധപ്പെട്ട് ഇറങ്ങിയെന്നാ. ഇംഗ്ലീഷ് എന്താ എഴുതിയിരിക്കുന്നത്? ഹി കെയിം ഡൗൺ ഇമ്മീഡിയറ്റ്ലി. ഞാൻ വിചാരിക്കുന്നത് യേശുവിന്റെ ശബ്ദം കേട്ടപ്പോൾ സക്കായി മരത്തിന്റെ മുകളിൽ നിന്ന് ചാടുവായിരുന്നു. യേശുവിന്റെ കൂടെ വീട്ടിൽ പോയി. പിന്നൊന്നും പറയണ്ട, അവൻ തന്നെ ബാക്കി എല്ലാം പറഞ്ഞു, കൊണ്ടുകൊള്ളാൻ പറഞ്ഞു, എല്ലാം കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. പ്രിയമുള്ളവർ, യേശുവിനെ കാണുമ്പോൾ, യേശുവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, അതാണ് ഒരുവൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത്. ഇല്ലായെങ്കിൽ ആ മനുഷ്യ അവരുടെ ഉള്ളിൽ സമ്പത്തിനെ കുറിച്ച്, ഇനി ഹെബ്രായർ 12:2 വായിച്ചാട്ടെ, അതെ, യേശു എങ്ങനെയാണ് അതെ തന്റെ ജീവിതത്തിൽ അപമാനം അലക്ഷ്യമാക്കിയത്. ഹെബ്രായർ 12:2,
വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം.
യേശുവിനെ കുറിച്ച് പറയുകയാണ്, തന്റെ മുമ്പിലുള്ള സന്തോഷം ഓർത്തപ്പോഴാണ് അവൻ അപമാനം അലക്ഷ്യമാക്കിയത്. പ്രിയമുള്ളവരെ, ഫൗണ്ടേഷൻ ഇതാണ്. ശ്രദ്ധിച്ചു പിടിക്കുക, അല്ലേ, ശ്രദ്ധിക്കുക. ഫൗണ്ടേഷൻ എന്താണെന്ന് അറിയാമോ? ഞാൻ ഇവിടെ ബലത്തോടെ നിൽക്കുന്നതിന്റെ ഫൗണ്ടേഷൻ ഞാൻ പറയാം. മുമ്പിലുള്ള സന്തോഷം മാത്രം, അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിയാ, ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം എന്നെ സ്നേഹിച്ചു എന്നുള്ള ആഴമേറിയ ഉറപ്പാണ് ഇന്ന് മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ കണ്ടിരിക്കുന്ന ഓരോരുത്തരോട് ഞാൻ നിങ്ങൾ പറയാ, ദൈവം നിങ്ങളെ സ്നേഹിച്ചു, നിങ്ങളെ സൃഷ്ടിച്ചതിന് ശേഷം മാത്രം അല്ല, ലോകസ്ഥാപനത്തിന് മുമ്പാണ് ദൈവം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയത്. ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം ജനിച്ചത് 1970 60 80 പക്ഷെ വചനം ഓർത്തോണം, ഐ ഹാവ് ലവ്ഡ് വിത്ത് ആൻ എവർലാസ്റ്റിംഗ് ലവ്. ഈ ചിന്തകൾ ഹൃദയത്തിലുണ്ടെങ്കിലേ നമുക്ക് കർത്താവിനെ തിരിച്ച് സ്നേഹിക്കാൻ പറ്റുള്ളൂ. ഹോശേയ 14:4 പറയുന്നു, മലയാളത്തിൽ, ഞാൻ അവനെ എങ്ങനെ സ്നേഹിക്കുന്ന അറിയോ പറഞ്ഞ്, ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കുന്ന. ആ വാക്കത്ര പോരാ, ഞാൻ അവനെ എങ്ങനെ സ്നേഹിക്കും? ഫ്രീലി. ഹോശേയ 14:4 പിന്നീട് വായിച്ചാ മതി. ഞാൻ അന്ന് വായിക്കാമോ? ഹോശേയ 14:4 എന്ന് വായിക്കാമോ? ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കാം. ഹോശേയ 14:4,
ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച്
സൗഖ്യമാക്കും. അടുത്തത്,
എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി,
ഐ വിൽ ലവ് ദം ഫ്രീലി എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഞാൻ അവനെ സ്നേഹിക്കും, ഫ്രീ ആയിട്ട് ഞാൻ അവനെ സ്നേഹിക്കും എന്ന് പറഞ്ഞ എന്നിട്ട് പറയുക, അതെ, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവനെ ഔദാര്യമായി സ്നേഹിക്കും. ഇനിയും കർത്താവിൽ സന്തോഷിപ്പിക്കുന്നുള്ള വചനം നിങ്ങൾ കേട്ടിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ സന്തോഷിക്കുന്നുണ്ടോ? കർത്താവിൽ സന്തോഷിപ്പിന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഈ കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ കർത്താവ് എന്നിൽ ഭയങ്കരമായിട്ട് ആനന്ദിക്കുന്നു എന്നൊരു ചിന്ത വേണം. നിങ്ങൾ യിരമ്യ 32:41 വായിക്കാമോ? യിരമ്യ പ്രവചനം, ജെറമയ ചാപ്റ്റർ 32:41, യിരമ്യ 32:41 വേഗത്തിൽ വായിക്കാം.
ഞാൻ അവരിൽ സന്തോഷിച്ച് അവർക്ക് ഗുണം ചെയ്യും.
ഐ വിൽ റിജോയ്സ് ഓവർ ദം ടു ഡു ഗുഡ്. ഞാൻ അവരിൽ സന്തോഷിക്കും. അവരിൽ നിന്നുള്ള നമ്മൾ നമ്മുടെ പേര് വെച്ച് വായിക്കണമെന്നേ. കർത്താവ് എന്നിൽ സന്തോഷിക്കുന്നു. ഇനി 62:5 വായിക്കാമോ? യെശയ്യാ 62:5, കർത്താവ് എന്നിൽ സന്തോഷിക്കുന്നു എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. യെശയ്യാ 62:5, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം ഇതാണ്. ദൈവത്തെ അറിയുക എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഈ കിട്ടിയോ? യെശയ്യാ 62:5 കിട്ടിയോ? ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന വാക്യമാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ, ഇനി വളരെ ശാന്തമായിട്ട് പറയാം, ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ആരും പറഞ്ഞു കേട്ടുള്ള അറിവല്ലത്, ഏതോ പുസ്തകത്തിൽ വായിച്ചിട്ടുള്ള അറിവല്ല, വചനത്തിലൂടെ അറിവുണ്ട് നിശ്ചയമായി. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ശ്രദ്ധിച്ചേ, അടുത്തൊരു തലത്തിൽ ദൈവത്തെ അറിയാനായിട്ട്, ദൈവത്തിൽ ആനന്ദിപ്പാനായിട്ട് ദൈവസഭയെക്കുറിച്ച് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ, പ്രാകാരത്തിലെ ശുദ്ധീകരണം നമ്മൾ ചെയ്തവരാ. യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്നുണ്ട്, യേശുവിന്റെ വചനത്താൽ കഴുകപ്പെടുന്നുണ്ട്, സ്തോത്രം. അങ്ങനെ ഹോളി പ്ലേസിൽ ചെന്നു. ഹോളി പ്ലേസിൽ ചെന്നപ്പോ അവിടെ എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ പുരോഹിതന്മാർക്കുള്ള അപ്പമുണ്ട്, അത് നമ്മൾ കഴിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വചനം. വിശ്വാസം മുന്നേറുന്നവരോടെ ഞാൻ ഇനി സംസാരിക്കുന്നത്. അത് കഴിക്കുന്നുണ്ട്, ദൈവവചനം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട്. പിന്നെ എന്തുണ്ട്? പിന്നെ കാഴ്ചപ്പത്തിന്റെ മേശ, പിന്നൊന്നുമില്ല, കവര, ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ വെട്ടത്തിൽ ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ പ്രകാശത്തിൽ ഇരുന്നു കൊണ്ട് അവർ പ്രകാശം അനുഭവിക്കുന്നുണ്ട്, സ്തോത്രം. പിന്നെന്താണെന്നറിയോ? ആ ഇത്രയായ സ്ഥിതിക്ക് രണ്ട് പാട്ടുകൂടെ പാടിയേക്കാം. അവിടെ ഒരു പെർഫ്യൂം ഇടുന്ന ഒരു ഇതുണ്ട്, ധൂപപീഠമുണ്ട്, അതിനകത്ത് സ്തുതിയും സ്തോത്രവും ആരാധനയും പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുക. അത് തിരിച്ചു വരുമ്പോ എന്തോ എനിക്കൊരു ഒരു ഉഷാറില്ലാത്തത്, എവിടെ കൂടെ പോണായിരുന്നു? ഞാൻ പറഞ്ഞു, നമ്മൾ പാപത്തെ ഏറ്റുപറഞ്ഞു പ്രാകാരത്തിൽ, യേശുവേ കർത്താവേ എന്നോട് ക്ഷമിക്കണേ, യഥാർത്ഥമായി ഏറ്റു പറഞ്ഞവരാ, ചുമ്മാതല്ല. വചനത്താൽ കഴുകപ്പെട്ടെന്നേ, അത് ആ ഹോളി പ്ലേസിൽ കയറിയെന്നേ, തിരുവചനമായിട്ട് സമയം സ്പെൻഡ് ചെയ്തു, ദൈവം സംസാരിച്ചെന്നേ, സംസാരിച്ച് ആഹാരവും കഴിച്ചു, അതെ, വിളക്കിന്റെ വെട്ടത്തിൽ ആസ്വദിച്ച് ബൈബിളും വായിച്ചു. പിന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? പിന്നെ സ്തുതികള്, സ്തോത്രങ്ങള്, സങ്കീർത്തനങ്ങളും എന്ത് ചെയ്യാന്നറിയോ, ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും തിരിച്ചു പോരുക. ഒരിടത്തൂടെ പോണായിരുന്നു, എവിടെയാ എന്ന് പറഞ്ഞേ, അതിപരിശു സ്ഥലത്ത് പോകാനേ. ഞാൻ എന്റെ ഒരു കാര്യം പറയാം, ജഡത്തിനൊട്ടും താല്പര്യമില്ല. ദേഹമെന്ന തിരിശിലെ യേശു കീറി നമുക്ക് ഹോളി ഓഫ് ഹോളീസിലേക്ക് ഒരു വഴി തുറന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ജഡത്തിന് അത്ര താല്പര്യമില്ല. ഇനി ഞാൻ പറയാം, ഈ ജഡം ഒന്ന് കീറിയാലേ അങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വയം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വാർത്ഥത. ഞാൻ ചോദിക്കട്ടെ, ഹോളി ഓഫ് ഹോളീസിൽ ഏത് പ്രാർത്ഥന വിഷയമായിട്ടാണ് നമ്മൾ കടന്നു പോകുന്നത്? അതൊക്കെ മുന്നേ കഴിഞ്ഞു, എല്ലാ സ്വാർത്ഥതകളും അവസാനിച്ചു, എല്ലാം അവസാനിച്ച് ദൈവം മാത്രമെന്നുള്ളൊരു ബോധ്യത്തിലാണ് ഹോളി ഓഫ് ഹോളീസിൽ കയറി ചെല്ലേണ്ട. വളരെ ശ്രദ്ധിക്കണേ, അവിടെ കെരുവുകളുടെ മധ്യത്തിൽ വസിക്കുന്ന കർത്താവുണ്ട്. ഇതൊന്നും കഥയല്ല, അനുദിന ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ദൈവം വെച്ചിരിക്കുന്നതാ. അവിടെ ചെന്നെന്നറിയോ, ദൈവത്തിന്റെ ഗ്ലോറി അവിടെ ഉണ്ട്, ദൈവത്തിന്റെ ശക്കൈന ഗ്ലോറി, ദൈവത്തിന്റെ തേജസ് അവിടെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? ദൈവത്തിന്റെ ശക്കൈന ഗ്ലോറി കണ്ടവരോട് ഞാൻ ചോദിക്കുക, വാട്ട് യു ആർ ഗോയിങ് ടു ഡു? അവിടെ നമ്മൾ സാധാരണ നമ്മുടെ ബൈബിൾ സ്റ്റഡി പോലെ തെറ്റിദ്ധരിക്കല്ലേ, ആരെയും കളിയാക്കുമല്ല, നമ്മള് ഒരു ഒന്നര കപ്പ് ചായയും പിന്നെ ഒരു ഒരു തട്ടത്തിനകത്ത് അല്ലെ ഒരു ഇതിനകത്തൊരു ഒരു 100 ഗ്രാം കാവർത്തതും ഒക്കെ ആയിട്ടും നമ്മൾ പോകത്തില്ല. നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ബഹുമാനത്തോടും തേജസ്സോടും കടന്നു നിന്നിട്ട് ചോദിക്കും, നമ്മൾ ആത്മാവില ശബ്ദം കേൾക്കും, പരിശുദ്ധൻ 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 എന്നുള്ള ശബ്ദം കേട്ട് ദൈവത്തിന്റെ മുമ്പ് ആകെ യേശയാവിനെ പോലെ അതെ ഭയത്തോടും അതേസമയം യോഹന്നാനെ പോലെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ ശ്രദ്ധിച്ചേ, അങ്ങനെ ഹോളി ഓഫ് ഹോളീസിൽ യേശുവിന്റെ മുഖം കാണുന്നതിനെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ലുക്ക് അൺ ടു ജീസസ് ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഇനി യേശുവിനെ നമ്മളവിടെ യേശുവിന്റെ അത് അതാ പറഞ്ഞത്, സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്ന ദൈവം. വാക്യ സമയക്രമം എടുക്കുന്നില്ല. പ്രോവേർബ്സ് 16:15 പറയുന്നു, രാജാവിന്റെ മുഖപ്രകാശത്തിൽ എന്തുണ്ട്? ജീവനുണ്ട്. രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു, അവന്റെ പ്രസാദം പിന്മഴക്കുള്ള മേഘം പോലെയാകുന്നു. കണ്ണുകൾക്ക് ശോഭ കൂടും കർത്താവിനെ കാണുമ്പോൾ. ബൈബിൾ പറയുന്നു, കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ 15:30, കണ്ണിന്റെ ശോഭ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വരവാസനമായിരിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. തോസർ പറഞ്ഞതുപോലെ ചില സങ്കീർത്തനങ്ങളും വായിച്ച് ഏതെങ്കിലും പൊട്ടുപടി വാക്യങ്ങളും വായിച്ച് ദൈവത്തെ അന്തരാത്മാവിൽ അറിയാതെ പ്രാകാരത്തിൽ നിന്റെ ആയുസ് തീർന്നു പോകരുത്. ദൈവമക്കളെ, അടുത്തൊരു തലത്തിലേക്ക് വന്ന് ചില വചനങ്ങൾ പഠിച്ച് ദൈവത്തിന്റെ ശക്കേന ഗ്ലോറി കവരവിളക്കിന് മുമ്പിൽ നിന്ന് കണ്ട് ചില പാട്ടുകളും സ്തോത്രങ്ങളും പാടി എന്റെയും നിങ്ങളുടെയും പ്രാണൻ ഇവിടുന്ന് പറന്നു പോകരുത്. അതിനു മുമ്പായിട്ട് ആഗ്രഹിക്കുക, സ്വർഗത്തിൽ എനിക്കാരുള്ളൂ, ഭൂമിയിലും നിന്നെയല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻ ദ ഹോളി ഓഫ് ഹോളീസ് There is fullness of joy. ദൈവമക്കളെ, തെറ്റിദ്ധരിക്കരുത്. ചില സമയത്ത് നിങ്ങൾ അവിടെ മാനിനെ പോലെ നിങ്ങൾ തുള്ളിച്ചാടും. നിങ്ങൾ പ്രാകാരത്തിൽ നിന്ന് കയറിയപ്പോൾ 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് പോയവരാ നിങ്ങൾ. എന്നാൽ അതിപരിശുദ്ധ സ്ഥലത്ത് ഇൻ ഹിസ് പ്രസൻസ് there is fullness of joy. ആ ജോയിൽ നിങ്ങൾ ആത്മാവിൽ പാടും, അന്യഭാഷയിൽ ഒരുപക്ഷെ ദൈവത്തെ സ്തുതിക്കും, ഒരുപക്ഷെ നിശബ്ദമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഗ്ലോറി കണ്ടുകൊണ്ടേയിരിക്കും. ലുക്കിംഗ് അൺ ടു ജീസസ് is called the faith life. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ആർക്കെങ്കിലും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ചില ഗൈഡ്ലൈൻസ് ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ അടിസ്ഥാനപരമായി ദൈവത്തെ കാണാൻ പോകുന്നതിന്റെ കാരണം കമ്മ്യൂണിയൻ വിത്ത് ദ ലോർഡ്. മോന്റെ അഡ്മിഷൻ അല്ല, മകളുടെ കല്യാണമല്ല, അല്ലെങ്കിൽ സ്ഥലം വിൽപ്പനയല്ല. അതൊക്കെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ദൈവത്തെ കാണാൻ പോകുന്നവർ ശ്രദ്ധിക്കുക. കർത്താവ് ചോദിച്ചു, എന്നെ നിങ്ങളുടെ സ്ഥലത്തിന്റെ എന്നാ, കർത്താവ് ചോദിച്ചില്ലേ അവനോട്, ഇത് ഡിവൈഡ് ചെയ്യാനാണോ നീ വന്നിരിക്കുന്നത്? കർത്താവ് നമ്മൾ പറയണം, കർത്താവെ ഞാൻ വാക്യങ്ങൾ പറയണം, മംഗള വാക്യം തന്നെ പറയണം. ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കാനാ വന്നത്, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുക. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു കാര്യം സംഭവിക്കും, കർത്താവിന്റെ കണ്ണുകൾ ഭൂമിയിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. തങ്കലേകാഗ്രചിത്തന്മാരായിട്ട് ആരുണ്ട്? തങ്കലേകാഗ്രചിത്തന്മാർ ആർക്ക് വേണ്ടി? തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ നിങ്ങളെ കാണുമ്പോൾ അവൻ നിങ്ങളിൽ സന്തോഷിക്കും, നിങ്ങൾ അവനിൽ സന്തോഷിക്കും. അങ്ങനെ മാനും മാൻപടയും പർവ്വതനാഗ്രഹങ്ങളിൽ തുള്ളിച്ചാടുന്നത് പോലെ നിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും തുള്ളിച്ചാടുമ്പോൾ ദൈവത്തിൽ ഞാൻ പറയാം, ഇവിടെ ഒരുപക്ഷെ നാളെ ഒരു 10,000 പേര് വന്നാലും അതെന്റെ ആനന്ദത്തെ ഒരിഞ്ചു പോലും കൂട്ടുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഇനി നാളെ ആരും വന്നില്ല എങ്കിലും എന്റെ സന്തോഷത്തിന് കുറവ് വരികയില്ല. കാരണം ഐ എം എൻജോയിങ് ദ ഹോളി ഓഫ് ഹോളീസ്, ഐ എം എൻജോയിങ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. മിനിസ്ട്രിയിലല്ല, തെറ്റിദ്ധരിക്കരുത്, എന്റെ ഉള്ളിൽ ഞാൻ സന്തോഷിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളെ സന്തോഷിക്കേണ്ടത് ഡിസൈറിംഗ് ഗോഡ്, മൈ ഡിലൈറ്റ് ആൻഡ് മൈ ജോയ് ഇൻ ദ ലോർഡ്. അത് ഒരുപക്ഷെ ഞാൻ ആത്മീയമായിട്ട് പറയാം, അത് മിനിസ്ട്രിയുടെ വർദ്ധനയിലല്ല, അത് ആളുകളുടെ നമ്പറിലല്ല, അത് വരുന്ന വാഹനത്തിന്റെ ഗുണത്തിലല്ല. ക്രിസ്തുവിന്റെ മുഖത്ത് വ്യാപരിച്ച ദൈവ തേജസിന്റെ പരിജ്ഞാനം നിന്റെ ഹൃദയങ്ങളിൽ വ്യാപരിക്കുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കും, നീയാണ് എന്റെ സന്തോഷത്തിന്റെ ഉറവിടം. ഹല്ലേലൂയ. യു ആർ മൈ ഡിലൈറ്റ്, യു ആർ മൈ ജോയ്. അങ്ങനെ നിങ്ങൾ പാടും, എന്റെ പരമാനന്ദമായ ദൈവത്തിന്റെ അരികിലേക്ക്. ഇനി ഞാൻ പറയാം, അങ്ങനെയുള്ളവർക്ക് അടുത്ത ദിവസം വരുമ്പോൾ എല്ലാം തൃപ്തിയായെന്ന് പറയത്തില്ല, നിങ്ങളുടെ വീട്ടിൽ വീണ്ടും ദാഹം ഉണ്ടാകും. കർത്താവ് നിങ്ങൾ പറയും, ലോർഡ് ഷോ മീ ദ ഗ്ലോറി, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. പ്രിയുള്ളവരെ, മോശയെ ശ്രദ്ധിക്കുക, അവനൊരു ഡിഫറൻറ്റ് നേച്ചർ ഉള്ളവനായിരുന്നു. യെശയ്യാവിനെ ശ്രദ്ധിക്കുക, അവൻ വ്യത്യസ്തനായിരുന്നു. ദാവീദിനെ ശ്രദ്ധിക്കുക, അവൻ വ്യത്യസ്തനായിരുന്നു. പൗലോസിനെ ശ്രദ്ധിക്കുക, പക്ഷേ ഏത് സ്വഭാവക്കാരായിരുന്നാലും ഏത് നേച്ചറുകാരായിരുന്നാലും ഒരുവൻ ദൈവത്തിനായിട്ട് ദാഹിക്കുന്നെങ്കിൽ ദൈവം അവന് വെളിപ്പെടുത്തി കൊടുക്കുക തന്നെ ചെയ്യും. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന പറഞ്ഞാട്ടെ യേശുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. പൗലോസ് പറഞ്ഞു, അവനെ എനിക്ക് അനുഭവിച്ചറിയണം. ഞാൻ ചോദിക്കട്ടെ, യേശുവിനെ നിങ്ങൾ എങ്ങനെ അറിഞ്ഞത്? പ്രസംഗം കേട്ടാണോ അറിഞ്ഞത്? ബുക്ക് വായിച്ചാണോ അറിഞ്ഞത്? യേശുവിനെ പാട്ട് കേട്ടാണോ നിങ്ങൾ അറിഞ്ഞത്? പറയണമേ, കർത്താവേ ഐ വാണ്ട് ടു എക്സ്പീരിയൻസ് യു, എനിക്ക് നിന്നെ ആഴത്തിൽ അനുഭവിച്ചറിയണം, നിന്റെ തേജസ് എനിക്ക് കാണണം, നീ ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം. മഗ്ദലക്കാരത്തി മറിയെ പോലെ നീ രാവിലെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കും, ഹും ഡു യു സീക്ക്, നീ ആരെ അന്വേഷിക്കുന്നത്? വാട്ട് യു വാണ്ട്? അപ്പോൾ നമ്മൾ പറയണം, കർത്താവേ ഞാനിവിടെ വന്നത് എന്തെങ്കിലും ആവശ്യങ്ങളൊന്നും എനിക്കില്ല, ഞാൻ എന്റെ കർത്താവിനെ കാണാനാ വന്നത്. കർത്താവ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാ, ഹും ഡു യു സീക്ക്, നീ ആരെ അന്വേഷിക്കുന്നു? വാട്ട് ഡു യു സീക്ക്, നീ എന്ത് അന്വേഷിക്കുന്നു? ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ നാളുകളിൽ എന്റെ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവം ചോദിക്കുകയാണ്, ഹും ഡു യു സീക്ക്, നീ ആരെ അന്വേഷിക്കുന്നത്? നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? നീ എന്നെയാണോ അന്വേഷിക്കുന്നത്? പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മീയ ജീവിതത്തിന് അനേകം തലങ്ങളുണ്ട്. ഇവിടെ ഇരിക്കുന്ന ആരും തെറ്റിദ്ധരിക്കരുത്, ഏതെങ്കിലും ചില പ്രൊട്ടസ്റ്റന്റ് സമുദായങ്ങളെയോ ഏതെങ്കിലും ചില അതേ പരിജ്ഞാനത്തിൽ ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കുന്ന ആളുകളെയോ വിധിച്ച് നിന്റെ ഡ്യൂട്ടി അതിപരിശുദ്ധ സ്ഥലത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുകയും കർത്താവിനെ ശുശ്രൂഷിക്കുകയും ചെയ്യണമെന്നുള്ള കാര്യം മറന്നു പോകാതെ പ്രിയമുള്ളവരെ ആ കാര്യത്തിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. രണ്ടാമത് സ്പിരിച്വൽ ഡിസിപ്ലിൻ, ഡിസൈഡ് എറ്റ് ടൈം. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം. മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് ഹോളി ഫോളിസ് കയറരുത്, ദൈവത്തെ അപമാനിക്കരുത്. ഗോഡ് വാണ്ട് ടു സ്പീക്ക് ടു യു. മുമ്പോട്ട് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? മുമ്പോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയണം. തെപ്പപ്രാസ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവർ തികഞ്ഞവരാകണം. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഹിം വി പ്രീച്ച് ദാറ്റ് വി മേ പ്രസന്റ് എവരി മാൻ പെർഫെക്റ്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഒന്നാമത് തികഞ്ഞവരായി തീരണം, രണ്ടാമത് ദൈവികതം സംബന്ധിച്ച് പൂർണ്ണം നിശ്ചയമുള്ളവനായി തീരണം. ഇവിടെ ഇരിക്കുന്ന നെൽസൺ ബ്രദർ തൊട്ട് അവിടെ ഇരിക്കുന്ന ആന്റി വരെയും ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സഹോദരനുമാർ സംസാരിക്കുക, BDS അതെ ബാച്ചുലർ ഓഫ് ഡെന്റൽ സർജറി അവസാനത്തെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചു, ബ്രദർ വാട്ട് ഈസ് യുവർ പർപ്പ്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവന്റെ അപ്പൻ അവിടെ ഒരു സഭയുണ്ട്, അവരൊരു ഒരു കൂട്ടായ്മയുണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു അതിന്റെ ചാർജ് എടുക്കാൻ പോവുകയാണോ, അതോ ഹോസ്പിറ്റൽ തുടങ്ങാൻ പോവുകയാണോ, അതോ? അവൻ പറഞ്ഞു, ബ്രദർ എന്റെ BDS അവസാനിക്കുക, പക്ഷെ എനിക്ക് യാതൊരു തീരുമാനവും ഇല്ല. എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് ദൈവത്തോട് ചോദിക്കണം, ചോദിച്ചിട്ട് ദൈവം എന്നോട് പറയുക, നീ BDS ന്റെ അതെ ഡെന്റൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. ഹല്ലേലൂയ, ഞാൻ കർത്താവിൽ സന്തോഷിക്കുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യാൻ ഉതകുന്നൊരു പത്ത് പേര് ഈ ദേശത്തുണ്ടെങ്കിൽ, ഈ സഭയിലുണ്ടെങ്കിൽ, അവരിലൂടെ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. അവരാത്മാവിൽ മാർച്ച് ചെയ്യുമ്പോൾ ഭൂതങ്ങൾ അലറിയോടും, രോഗികൾ സൗഖ്യമാകും, ആളുകൾ യേശുവിനെ അറിയും, കർത്താവിന്റെ കുടി ഉയർത്തപ്പെടും. പ്രിയ യൗവനക്കാരെ, ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യുവർ ലൈഫ്? ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ ഡ്രീം? വാട്ട് ഈസ് യുവർ പർപ്പസ്? ക്രൂശിക്കപ്പെട്ട കർത്താവിനെ നിന്റെ മുമ്പിൽ വരച്ചു കാട്ടിയിട്ട്, ഇറ്റിട്ട് വീഴുന്ന രക്തത്തുള്ളികളും മുഖത്തേറ്റ അടിയും അതെ മുൾക്കിരീടങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് ദൈവം നിന്നോട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് യുവർ പർപ്പസ്? വാട്ട് ഈസ് യുവർ ഡ്രീം? ദൈവത്തിനടുക്കെ ചെന്ന് പറ, ലോർഡ്, ഗോ ടു ദ ഹോളി ഓഫ് ഹോളീസ്, സെറ്റിൽ ദ മാറ്റർ ദേർ. അവിടെ വെച്ച് സെറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ പറയാം, നമ്മൾ എന്നും അസ്വസ്ഥരായിരിക്കും, നമ്മൾ എന്നും ഡൗൺ ആയിരിക്കും. നമ്മൾ ഒരു ദിവസം ഫയർ ആയിരിക്കും, അടുത്ത ദിവസം ഡൗൺ ആയിരിക്കും. ഒരുപക്ഷെ സൂചന കേട്ട് ആളുകൾ രക്ഷിക്കപ്പെട്ടാൽ നമ്മൾ ഫയറിലാകും, തള്ളിപ്പറഞ്ഞ് നമ്മൾ ഡൗൺ ആകും. ഒരുപക്ഷെ ശമ്പളം വർദ്ധിച്ചാൽ നമ്മൾ ഫയർ ആകും, ശമ്പളം കുറഞ്ഞാൽ നമ്മൾ ഡൗൺ ആകും. എന്നാൽ പ്രിയമുള്ള ഞാൻ പറയട്ടെ, ഇതൊന്നിനും ബാധിക്കാത്ത സർക്കംസ്റ്റൻസസ് ഒന്നും, ഒരുപക്ഷെ ഞാൻ പറഞ്ഞ ഹാപ്പിനെസ്സിനൊക്കെ ഏറ്റക്കുറച്ച് ഉണ്ടാവും, ഇതൊന്നും ബാധിക്കാതെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഹോളി ഓഫ് ഹോളീസിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി, ദ്വിതുപുത്ര പരിശുദ്ധാത്മ ദൈവമായി ഒരാഴമേറിയ കൂട്ടായ്മയിലേക്കാണ് ദൈവസഭയെ വിളിക്കുന്നത്. അതുകൊണ്ട് കർത്ത പറഞ്ഞ, കം ഓഫ് ഹയർ, ഉയരത്തിൽ കയറി വരിക. അവിടെ നിങ്ങൾ ആ കൂട്ടായ്മ ആചരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ആ സ്പിരിച്വൽ ഡിസിപ്ലിനിലേക്ക് വരും. നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കും. വചനം വായിക്കുമ്പോൾ നമ്മൾ മറ്റ് ചില കാര്യങ്ങൾ കാണത്തില്ല, കർത്താവിനെ കാണും. നിങ്ങൾ വചനപ്രകാരം പ്രാർത്ഥിക്കും. അടുത്തതായി ലൈഫ് ഓഫ് കണ്ടംപ്ലേഷൻ, കർത്താവിനെ തന്നെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഹോളി ഓഫ് ഹോളീസ് നിങ്ങൾ വന്നാൽ ഞാൻ പറയാം, അവിടെ പാട്ടുകളുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, അവിടെ സ്തുതികൾ നിങ്ങൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കർത്താവിനെ തന്നെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കും. 16 നൂറ്റാണ്ട് ജീവിച്ച ഐസക് അംബ്രോസ്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ അവനെ ധ്യാനിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു സന്യാസിയല്ല, എനിക്ക് ഭാര്യയും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം. പ്രിയമുള്ളവരെ, അങ്ങനെ ദീർഘസമയം ദൈവസന്നിധി ഇരിക്കാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, അദ്ദേഹം നല്ലൊരു മാതൃക. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന കാര്യം, ഐ വാണ്ട് ടു ഗോ ടു ദ ഹോളി ഓഫ് ഹോളീസ്. ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള യേശുവിന്റെ ജനനത്തെ ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ക്യാൻ യു ഡു ദാറ്റ്? ബേത്ലഹേമിൽ യേശു ജനിച്ചതിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും ആത്മാവിൽ. അപ്പോൾ ഞാനൊരു കാഴ്ച കാണും, അതെ, ദൂതന്മാർ അവനെ ആരാധിക്കുന്നതും, സിമ്പിൾ, അവനെ മഹത്വപ്പെടുത്തുന്നതും. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാഴ്ച അദ്ദേഹം പറയുക, ഞാൻ അതിനെ കുറിച്ച് മെഡിറ്റേറ്റ് ചെയ്യും. മറിയയും ജോസഫും പേടിച്ച്, നിങ്ങൾ ആലോചിക്കുക, ഒരു മോട്ടോർ സൈക്കിൾ പോലും ഇല്ലാത്ത കാലത്ത് ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് പോയി, മിസ്രയീമിലേക്ക്. ഞാൻ ആ ഓട്ടത്തെ കുറിച്ച് ധ്യാനിക്കും, എന്റെ കർത്താവേ, നീ ഭൂമിയിൽ വന്നപ്പോൾ ഇത്ര ചെറുപ്പത്തിൽ തന്നെ നീ എത്ര മാത്രം കഷ്ടങ്ങൾ സഹിച്ചപ്പാ. എന്നിട്ട് പറയുക, മിസ്രയീമിൽ വേറൊരു കൾച്ചറിൽ അവൻ ജീവിച്ചു, ഇവിടെ രാജാവ് മരിച്ചു എന്നറിഞ്ഞ് തിരിച്ച് സന്തോഷത്തോടെ വന്നപ്പോൾ അറിഞ്ഞു, അർക്കലയോസ് എന്ന് പറഞ്ഞ വേറൊരുത്തൻ ഭയങ്കരനും വാഴുന്നു. അങ്ങോട്ട് പോകാനായിട്ട് കർത്താവിന് പറ്റിയില്ല. ജോസഫ് മറിയം പറഞ്ഞു, അതെ യേശുവേ, അതെ, അങ്ങോട്ട് പോയ അമ്മമാര് നമ്മളെ ചിലപ്പോ കൊല്ലും, അതുകൊണ്ട് അവിടുന്ന് ഓടി അണ്ട് ഗലീലാ ദേശത്ത് ചെന്ന് നസറത്തിൽ ചെന്ന് താമസിച്ചു. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയാ, ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടേയിരിക്കും, അത് നിശബ്ദമായി ധ്യാനിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറയാണ്, വീണ്ടും ഞാൻ ചെയ്യുന്ന കാര്യമുണ്ട്, പിന്നെ എനിക്കറിയത്തില്ല, യേശുവിന്റെ ചെറുപ്പമൊന്നും എനിക്കറിയത്തില്ല, വചനമൊന്നും പറയുന്നില്ല. പിന്നെ ഞാൻ ധ്യാനിക്കുന്നത്, 12-ാമത്തെ വയസ്സിൽ ഒരു 12 വയസ്സുകാരൻ ദേവാലയത്തിലിരുന്ന് ഉഷാറായിട്ട് ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അംബ്രോസ് പറയുക, ആത്മാവിൽ ഞാൻ കാണുകയാണ് ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ, ദ ക്രിയേറ്റർ ഓഫ് ദ ഹോൾ യൂണിവേഴ്സ്, ദ ക്രിയേറ്റർ ഓഫ് ദ കോൺസ്റ്റലേഷൻസ് ആൻഡ് സ്റ്റാർസ് ഗാലക്സീസ്. അവനൊരു ദേവാലയത്തിൽ ഇരുന്ന് ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആളുകൾ വിചാരിച്ചു, ഇതാരിത്, ഈ 12 വയസ്സുകാരൻ എവിടെ നിന്ന്? ആത്മാവിൽ ക്രിസ്തുവിനെ മണവാളനായി സ്വീകരിക്കുന്ന ദൈവവേദലെ, നീ അവനെ ധ്യാനിക്കുക. ഞാൻ പറയാം, നിന്റെ ഹൃദയം തീ കത്തിയിരിക്കും. പിന്നെ 12 തൊട്ട് 30 വയസ്സ് വരെ നമുക്കറിയത്തില്ല. കർത്താവിന് ചോദിക്കണം, ഹോളി ഓഫ് ഹോളീസിലെ പരിശുദ്ധാത്മാവ് കൊണ്ട് ചോദിക്കണം, പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, 12 വയസ്സ് തൊട്ട് 30 വയസ്സ് വരെ യേശു എന്നെ അടുക്കുമായിരുന്നു, തിരുവനന്തപുരത്തിലൊന്നും കാണുന്നില്ലല്ലോ. ദൈവം നിങ്ങൾക്ക് വെളിപ്പാട് തരും, വചനപ്രകാരമുള്ള വെളിപ്പാട് തരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടേതായ ചിന്തകളല്ല, ഒരു കാര്യം ഉറപ്പാ. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിശ്വസിക്കപ്പെടുന്നു, യോസഫിനൊരു എന്തുണ്ടായിരുന്നു, കാർപ്പൻ്റർ ഷോപ്പ് ഉണ്ടായിരുന്നു. ഇവൻ 13 തൊട്ട് 30-ാമത്തെ വയസ്സുവരെ എത്ര വർഷമാ നീണ്ട 18 വർഷങ്ങൾ ചിന്തിക്കുക, രാവിലെ എഴുന്നേൽക്കുന്നു, ഉളിയും കൊട്ടുവടിയും അതെ ഇതുമൊക്കെ എടുത്തുകൊണ്ട് രാവിലെ
പണിക്ക് പോവുക. എന്റെ ഭാഷ പറഞ്ഞ അങ്ങനെ പോയി ജോസഫിന്റെ അതിനകത്ത് കാർപ്പന്റർ ഷോപ്പിൽ ഇരുന്നുകൊണ്ട് ചിന്തയിലിടുകയും പിന്നെ ഉളി കൊണ്ട് അത് വെട്ടി നിങ്ങൾക്ക് അമ്മ കാണാൻ പറ്റുന്നുണ്ടോ, ഉളി കൊണ്ട് ഒരു തടിയിൽ ഇരുന്നു കൊണ്ട് അത് പണിയുകയും അത് ചില ഫർണിച്ചറുകളൊക്കെ ഉണ്ടാക്കുകയും അത് അവിടെയുള്ള ക്രൂരന്മാരെ ആളുകൾ വന്ന് യേശുവിനെ കളിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അവരോട് പരാതിപ്പെടാതെയും നീണ്ട 18 വർഷങ്ങൾ ഞാനും നിങ്ങളും കടന്നുപോയ എല്ലാ സിറ്റുവേഷനിലൂടെയും കടന്നുപോയ ആ കാർപ്പന്റർ ഷോപ്പിലെ യേശുവിനെ ആ നസ്രായനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ നിങ്ങൾ പറയും, എന്റെ ഹൃദയത്തിൽ എന്റെ ധ്യാനത്തിങ്കൾ തീ പിടിച്ചു, എന്റെ ഉള്ളിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു, ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, നിന്റെ ബലവും മഹത്വം എനിക്ക് കാണണം, നീ ദൈവരൂപത്തിലിരിക്കേ. കർത്താവേ നീ താഴേക്കിറങ്ങി വന്നല്ലോ. നിങ്ങളുടെ സന്തോഷം ഞാൻ പറയാം, ഇറ്റ് വിൽ ബി ബബ്ലിംഗ് ലൈക്ക് എനിത്തിങ്. നിങ്ങൾ യേശുവിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിൽ, ഇവിടെ വരച്ചൊന്നും കാണിക്കാൻ ആരുമില്ല, ആത്മാവിൽ പരിശുദ്ധാത്മ വരച്ചു തരണം. നീണ്ട 18 വർഷങ്ങളിൽ വാട്ട് വാസ് ജീസസ് ഡൂയിങ്? പ്രഫർ ആ റെവലേഷൻ. നിങ്ങൾ ആരും പ്രസംഗിക്കണമെന്നല്ല, പ്രഫർ ആ റെവലേഷൻ. നിങ്ങളുടെ ഡയറി കുറിച്ച് വെക്കുക, എന്റെ കർത്താവ് അവിടെ, അതെ, അവൻ അവിടെ കാർപ്പന്റർ ഷോപ്പിൽ പണിതുകൊണ്ടിരുന്നു. എന്റെ കർത്താവ് അവൻ ഭാരമുള്ളവനായി, അവൻ ക്ഷീണിതനായി വൈകുന്നേരം മടങ്ങിപ്പോയി. ഞാൻ വിചാരിക്കുന്നു ഒരുപക്ഷെ ഉച്ചയാകുമ്പോൾ അതെ ആ എന്താ പറഞ്ഞു ഉച്ചക്കത്തെ ചോറ് കൊണ്ടുവന്ന് കാണും യേശു അവിടെ ഇരുന്ന കടയിലിരുന്ന്. കാരണം കടയിലിരുന്നത് കഴിക്കുന്നതും ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. പ്രിയമുള്ളൊരു വൈകുന്നേരം തന്റെ ആയുധങ്ങളുമായിട്ട് പോകുന്നതും അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുന്നതും ലെറ്റ് ദ ഹോളി ഓഫ് ഹോളീസിലേക്ക് കടന്നു ചെല്ലുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ അവിടെ ഇരുത്തി പഠിപ്പിക്കും. അവസാനം നമ്മൾ എത്തുന്ന ഒരു കൺക്ലൂഷൻ ഉണ്ട്, മൈ ബിലവഡ് ഈസ് മൈൻ ആൻഡ് ഐ ആം മൈ ബിലവഡ്സ്. നിങ്ങൾ യേശുവിനെ 18 വർഷങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പറയും, എന്റെ പ്രിയൻ സുന്ദരൻ തന്നെയാണ്, ഹല്ലേലൂയ, അവൻ 10,000-ൽ ശ്രേഷ്ഠൻ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പല ജോലികൾ ചെയ്തവരോട് കാണും, ഒരു ജോലി വെറുതെ ചെലുതോ എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാനും നിങ്ങളും അത് ചെയ്യുന്നവരല്ല, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ അത് ചെയ്യുന്നത്. ഹല്ലേലൂയ. യോഹന്നാൻ പറഞ്ഞു, തന്റെ പിതാവിന്റെ മടിയിലിരുന്ന പുത്രൻ അവനെ വെളിപ്പെടുത്തി. ദൈവം വെളിച്ചമാകുന്നു, അവൻ ഇരുട്ട് ഒട്ടുമില്ല. നിങ്ങൾക്കറിയാമോ, സറാഫുകൾക്ക് അവനെ നോക്കാൻ വ്യവസ്ഥയില്ല, സറാഫുകൾക്ക് യേശുവിനെ നോക്കാൻ വ്യവസ്ഥയില്ല, അതുകൊണ്ടാണ് സറാഫുകൾ മുഖം മറച്ചത്. എന്നാൽ ആ 18 വർഷങ്ങൾ അവനെ കുറിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിനോട് ഭയങ്കരമായൊരു സ്നേഹം, നിങ്ങളെല്ലാം പറയും, കർത്താവേ നീ എനിക്ക് വേണ്ടിയാണല്ലോ വന്നത്, നീ എനിക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്തത്, നീ എന്നെയാണല്ലോ സ്നേഹിച്ചത്. അപ്പോൾ നിങ്ങൾ ആ വചനം ഓർക്കും, ഇരുട്ടിന്റെ അധികാരത്തിൽ നിങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളുടെ കടഭാരം നിങ്ങൾ മറന്നുപോകും, നിങ്ങളുടെ രോഗം നിങ്ങൾ മറന്നുപോകും, നിങ്ങൾക്ക് പ്രൊമോഷൻ തരാതിരുന്ന് മറന്നുപോകും. കർത്താവ് 18 വർഷങ്ങൾ യാതൊരു പ്രൊമോഷനും ഇല്ലാതെ ഒരു കടയിൽ ഒരു വണ്ണിച്ച ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു തന്നെ കാണുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കളിപ്പിച്ചതും നിങ്ങളെ വഞ്ചിച്ചതും നിങ്ങൾക്ക് പ്രൊമോഷൻ തരാതിരുന്നതും എല്ലാ ദുഃഖങ്ങളും മാറിപ്പോയിട്ട് നിങ്ങളും പാടും, ആനന്ദമുണ്ട്, എനിക്ക് ആനന്ദമുണ്ട്, യേശു മഹാരാജാവിന്റെ സന്നിധിയിൽ എനിക്ക് ആനന്ദമുണ്ട്. പ്രിയമുള്ളവരെ, ദിസ് ഈസ് ക്രിസ്ത്യൻ ലൈഫ്. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ഇത് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ വെച്ച് നഷ്ടമായാൽ ഈ ലോകത്തിലെ ഏറ്റവും ഹതഭാഗ്യരായ വ്യക്തി നമ്മളാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നാം ഈ ആയുസ്സിൽ വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചാൽ നാം സകല മനുഷ്യരും നാം അരിഷ്ടന്മാരാണ്. അങ്ങനെ യേശുവിനെ ധ്യാനിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുക, 30-ാമത്തെ വയസ്സ് ഞാൻ എന്റെ കർത്താവിനെ ധ്യാനിക്കും. പ്രാർത്ഥിക്കുമ്പോൾ സമയം പോകുന്നില്ല ചിന്തിക്കുന്നവരുണ്ടോ? പ്രാർത്ഥിക്കുമ്പം ക്ലോക്കം കൂടെ നീങ്ങുന്നില്ല ചിന്തിക്കുന്നവരുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ ധ്യാനിക്കുക. 30-ാമത്തെ വയസ്സിൽ അനേക പാപികൾ ക്യൂ നിൽക്കുന്ന, പരീശന്മാരും ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും ക്യൂ നിൽക്കുന്ന ഞാൻ എങ്ങനെയാണ് കാണുന്നത്? അതിന്റെ ഇടയിൽ ഒരാൾ നിൽക്കുന്നു. 1-ാമത്തെ മഹാപാപി യോഹന്നാൻ പറഞ്ഞു, സർപ്പസന്തതി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, സ്ഥാനപ്പെട്ടു, അവനെ സ്ഥാനപ്പെടുത്തി കയറ്റി അടുത്ത ആളെ വിളിച്ചു, കോടാലി വെച്ചിരിക്കുന്നൊക്കെ പറഞ്ഞു കുടുംബാപികൾ മാനസാന്തരപ്പെടുമ്പോൾ. അതുകൊണ്ട് ആ പാട്ടുകാരൻ ചോദിച്ചത്, അരിതാ വരുന്നു യേശു രക്ഷകൻ പരമോന്നതൻ യോർദാനാറ്റിങ്കൽ സ്നാനമേൽക്കാൻ വരും. നിങ്ങളത് കാണുമ്പോൾ യോഹന്നാൻ പറഞ്ഞു, അയ്യോ വേണ്ട കർത്താവേ വേണ്ട, നിന്നെ സ്നാനമേൽക്കുന്നത് എനിക്കാവശ്യം. പ്രിയമുള്ളവർ, അങ്ങനെ യേശു വെള്ളത്തിറങ്ങി സ്നാനമേൽക്കുന്ന നിങ്ങൾ ആത്മാവിൽ കാണുമ്പോൾ നിങ്ങളുടെ ആത്മാവ് തീ പിടിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം, പിന്നെ നിങ്ങൾ അവന്റെ ജീവിതം നിങ്ങൾ ധ്യാനിക്കും, 5-10 കാര്യങ്ങൾ കൊടുക്കുന്നതും അതെ ലാസറിന്റെ കല്ലറക്കിലിരുന്ന് കരയുന്നതും. ഞാൻ മരണ വീട്ടിലൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ചില ആണുങ്ങൾ ആരെങ്കിലും കരഞ്ഞപ്പോൾ എല്ലാവരും പറയും, യു കരയിൽ കാരണം കാരണം ഭയങ്കര സഹോദരിമാർ കരയുന്ന പോലല്ല, ആണുങ്ങൾ കരഞ്ഞ ഭയങ്കര വീക്ക്നെസ്സാ. എന്നാൽ യേശു കർത്താവ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ആ സഹോദരിമാര് കരയുന്ന കണ്ട് കരയുക. ഹല്ലേലൂയ. നയിപ്പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ടിട്ട് പറഞ്ഞു, കരയണ്ട എന്ന് പറഞ്ഞു. അതെ, തന്റെ വസ്ത്രത്തിൽ തൊട്ടോ അവളെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു, അതെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. ഞാൻ കർത്താവിനെ മറ്റൊരു തരത്തിലാണ് കാണുന്നത്. ചിലർ പറയാറുണ്ട്, ബ്രദർ എനിക്കൊരു സൈക്കിൾ ഇല്ല, എനിക്കൊരു വണ്ടി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വേണ്ട രീതിയിൽ വേല ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ യേശു കർത്താവ്, അവന് സൈക്കിളും ഇല്ലായിരുന്നു, വണ്ടിയില്ലായിരുന്നു, കാറും ഇല്ലായിരുന്നു, അവന് കാലുകൾ മാത്രമേ ഉള്ളായിരുന്നു. ആ കാലുകൾ കൊണ്ട് അവൻ സമരിയവരെയും നടന്നുപോയി. ആ സമരിയക്കാരെ കണ്ട് അവളോട് ചോദിക്കുക, ക്യാൻ യു ഇമാജിൻ, എനിക്ക് ഇച്ചിരി വെള്ളം കുടിക്കാൻ തരാമോ? ധ്യാനിക്കുന്ന അതിനെ കുറിച്ച് സമരിയക്കാരോട് ചോദിക്കുക, ഗിവ് മീ സം വാട്ടർ ടു ഡ്രിങ്ക്. സകലത്തെയും ഉണ്ടാക്കിയവൻ, സമുദ്രത്തെ, ബൈബിൾ ചോദിക്കുന്നത് ഗർഭത്തിൽ നിന്ന് പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കഥകൾ അടച്ചവൻ ആരാണ്? യോബ് നിങ്ങൾ വായിക്കുക, പ്രഭാത നക്ഷത്രങ്ങളെല്ലാം ഉല്ലസിച്ച് ഘോഷിക്കുമ്പോൾ ആരാണ് അതിന്റെ അടിസ്ഥാനം ഉറപ്പിച്ചത്? ഭൂമിയിലുള്ള സകല നദികളെയും സകല സമുദ്രങ്ങളെയും ഉണ്ടാക്കിയ കർത്താവ്, അവനെ നിങ്ങൾ ധ്യാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, യേശുവെ ധ്യാനിക്കുമ്പോൾ ഞാൻ സന്തുഷ്ട മാനസൻ. അന്ന് തൊട്ട് നിങ്ങൾക്ക് മനുഷ്യന്റെ മാനം വേണ്ട, മനുഷ്യൻ പൊക്കി പറയുന്നത് വേണ്ട, മനുഷ്യന്റെ അപ്രീസിയേഷൻ നിങ്ങൾക്ക് വേണ്ട, മറ്റൊന്നും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ പറയും, അന്ന് സമരക്കാരിയോട് കുടിക്കാൻ ചോദിച്ചതുപോലെ, എന്റെ കർത്താവ്, എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ദാഹമുള്ളവനും ദാഹമുള്ളവളുമായി വന്നിരിക്കുന്നു, എന്റെ ദാഹം നീ തീർക്കണമേ, ഹാലലൂയ. അപ്പോൾ നിങ്ങൾ അന്തരാത്മാവിൽ ശബ്ദം കേൾക്കും, വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു, കം മൈ ബലവ, നീ വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു, ദാഹിക്കുന്നവനും വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവന്റെ ജലനദിയിൽ നിന്ന് സൗജന്യമായി കുടിക്കട്ടെ. ദൈവസഭ ശ്രദ്ധിക്കുക, ഈ ലോകം കാത്തിരിക്കുന്നത് ഹോളി ഓഫ് ഹോളീസിൽ നിറങ്ങി വരുന്ന നിന്റെ വായിൽ ഒരു സന്ദേശം കേൾക്കാനാ. എന്തോ ഒരിക്കൂടെ പറയാം, നിങ്ങളുടെ ബന്ധുക്കളായിക്കോട്ടെ, നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങളുടെ ചാർച്ചക്കാരായിക്കോട്ടെ, നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്നവരായിരിക്കോട്ടെ, അവർ മുഴുവൻ കാത്തിരിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് ഞാൻ പറയാം. നീ ഹോളി ഓഫ് ഹോളീസിൽ കണ്ട യേശുവിന്റെ ഗ്ലോറി അവനോട് പറഞ്ഞാൽ മതി, അതിനുവേണ്ടിയാണ് അവൻ കാത്തിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, ഗെറ്റ് എ വേർഡ് ഫ്രം ദ ലോർഡ്, ഗോ ആൻഡ് പ്രീച്ച് ദ വേർഡ്. കർത്താവിൽ നിന്ന് കിട്ടിയിട്ട് വേണം ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരിക. യേശുവിനെ കുറിച്ച് പല ആംഗിളിൽ നിങ്ങൾ ധ്യാനിക്കുക, പല ആംഗിളിൽ ധ്യാനിക്കുക. ഇതൊന്നും ഞാൻ പറഞ്ഞു, ഞാനീ പറഞ്ഞ ധ്യാനം 10, 30, 50 വർഷം കൂടിയാലും നിങ്ങൾ തീർന്നു പോകുന്നുമില്ല. നിങ്ങൾ ധ്യാനിക്കുക, അതെ, അവൻ കഴുതപ്പുറത്ത് കയറി വരുന്നത് കഴുതയുടെ പുറത്ത് കയറി. നിങ്ങൾ ചിന്തിച്ച് യേശു ഒരു, ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് പറയുക, നിങ്ങൾക്കൊരു 10,000 രൂപ തരാം, ഒരു കഴുതയുടെ പുറത്ത് ഇവിടുന്ന് അവിടെ വരുന്നു പോകുന്ന പറയോ? നമ്മൾ പോകത്തില്ല. യേശു ഒരു കഴുതയുടെ പുറത്ത് കയറി വരിക, എല്ലാവരും ഓശന്നെ പാടി, അത് നിങ്ങൾക്കറിയാം. അതിനുശേഷം ഗച്ചമനെ, ആത്മാവിൽ ധ്യാനിക്കുന്നോ ഞാൻ പറയാം, തെറ്റിദ്ധരിക്കരുതേ, നിങ്ങൾ യേശുവിനോട് കൂടെ ഗച്ചമനയിൽ മുട്ടുകുത്തും. നിങ്ങളും പറയും, എന്റെ ഹിതമല്ല കർത്താവേ അങ്ങയുടെ ഹിതം. നിങ്ങൾ യേശുവിനോട് കൂടെ കുറേനക്കാരന് ശിമോനെ പോലെ നിങ്ങളും ക്രൂശെടുത്തുകൊണ്ട് യേശുവിന്റെ പിന്നാലെ നടക്കും. ആത്മാവിൽ അവനോട് കൂടെ ക്രൂശിക്കപ്പെടും. അതാ പോലീസ് പറഞ്ഞത്, I am crucified with Christ. ഞാൻ ക്രിസ്തുവിൽ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ. പ്രിയമുള്ളവരെ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. ഉയർത്തെഴുന്നേൽപ്പാകുമ്പോൾ ഞാൻ പറയാം, ആത്മാവിൽ നിങ്ങൾ അനേക ദൂതന്മാര് വന്ന് ആ കല്ലറകൾ തുറന്ന് യേശു ഉയർത്തെഴുന്നേൽക്കുന്ന ആത്മാവിലുള്ള കാഴ്ച തിരുവചനം വായിച്ചറിഞ്ഞത് മാത്രമല്ല, ഏതെങ്കിലും പ്രസംഗം കേട്ടത് മാത്രമല്ല, ആത്മാവിൽ പരിശുദ്ധാത്മാവ് സ്പെഷ്യൽ രേമ ആ പ്രത്യേക വേർഡ് തന്നെ നിന്നെ ബലപ്പെടുത്തുമ്പോൾ നിന്റെ ഹൃദയം കത്തിക്കൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, യേശുവിന്റെ സ്വർഗാരോഹണം, യേശുവിന്റെ മടങ്ങി വരവ്. അപ്പോൾ നമ്മൾ പറയും, എന്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. പ്രിയമുള്ളവർ, യേശു എന്ന് പറയുന്നത് ആരെങ്കിലും പറഞ്ഞ കഥകളല്ല, ബൈബിൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. ടേസ്റ്റ്, സങ്കീർത്തനം 34:8, ടേസ്റ്റ്. സങ്കീർത്തനം 45:8, സ്മെൽ. ഗന്ധമന്ദിരങ്ങളെ, സുഗന്ധവർഗങ്ങളെ കുറിച്ച് പറയുകയാണ്. ഫസ്റ്റ് പറഞ്ഞു, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. രണ്ടാമത് പറഞ്ഞു, സ്മെൽ, അവനെ അത് മണത്തറിയുക. മൂന്നാമതായി, യോഹന്നാൻ 10:27, ദ വോയിസ് ഓഫ് ദ ലോർഡ്, കേട്ടറിയുക. 5:8, സീ ഗോഡ്, കണ്ടറിയുക. ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ദന്തമന്ദിരങ്ങളെ, കമ്പിനാദം, സുഗന്ധം നിന്നെ സന്തോഷിപ്പിക്കുക. വോയിസ് ഓഫ് ദ ഷെപ്പേർഡ് നമ്മൾ തിരിച്ചറിയുക. കർത്താവിനെ കാണുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണ് നമ്മുടെ അന്തരാത്മാവിൽ ഈ സന്തോഷം കൊണ്ട് നിങ്ങൾ നിറയപ്പെടുമ്പോൾ നമ്മുടെ യഥാർത്ഥ ജീവിതം ഭയങ്കരമായുള്ള സന്തോഷം കൊണ്ടും സമാധാനം കൊണ്ടും അതെ ഉല്ലാസം കൊണ്ടും നിറയുമ്പോൾ മണവാളം മണവാടി സന്തോഷിക്കുന്ന പോലെ നമ്മുടെ ദൈവം നമ്മളെ സന്തോഷിക്കും. ശ്രദ്ധിക്കുക, ഇതാണ് ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ക്വയറ്റ് ടൈം. നമ്മുടെ 32,000 വിഷയങ്ങൾ പറയുന്നതല്ല ക്വയറ്റ് ടൈം. അതെ, അതൊക്കെ ഉണ്ട് പ്രിയമുള്ളവരെ, അതെല്ലാം അതിനകത്തുണ്ട്. യോഹന്നാനെ പോലെ മാർവിൽ ചാരി വിശ്രമിക്കുന്നതിനാണ് ക്വയറ്റ് ടൈം എന്ന് പറയുന്നത്. യേശുവിന്റെ ഗ്ലോറി, ഞാൻ ഒരു കാര്യം മുമ്പോട്ട് പറയാം, ലുക്ക് അൺ ടു ജീസസ്, ദി ഓതർ ആൻഡ് ദി ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഒരു 1-2 മിനിറ്റ് അല്ല, ലുക്ക് ഫോർ അവേഴ്സ് ആൻഡ് അവേഴ്സ്. ഞാൻ പറയാം, ഇനി നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യം ശീലിപ്പിക്കും, നിങ്ങൾ എപ്പോഴും കർത്താവിനെ കണ്ടോണ്ടിരിക്കും. നിങ്ങൾ കമ്പ്യൂട്ടർ വലിയ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും കർത്താവിനെ കണ്ടോണ്ടിരിക്കും. പ്രിയമുള്ളവരെ, അതിനൊരു ഗ്യാപ്പ് വരത്തില്ല. അങ്ങനെ ആ തേജസ് മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഞാൻ ചോദിക്കട്ടെ, ഇനി നിങ്ങൾ പറ സന്തോഷിക്കാതിരിക്കാൻ എന്താ കാരണം? ഈസ്റ്റർ, എനി റീസൺ ദാറ്റ് വി മേ നോട്ട് റിജോയ്സ്? ഒത്തിരി കാരണങ്ങൾ വായിച്ചു, അല്ലാതെ ഒത്തിരി 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 കാരണങ്ങളുണ്ട്. മറ്റെന്തിലെങ്കിലും സന്തോഷിച്ചാലും പറയാം, നമ്മുടെ സന്തോഷം പോകും, അത് പൂർത്തിയാകത്തില്ല, നമ്മളെന്നും ഡൗൺ ആയിരിക്കും. മാർട്ടിൻ ലൂതർ ജോൺസ് പറഞ്ഞു, അത് ആദിമസഭയിൽ അത്രയും ആളുകൾ വിശ്വസിക്കാൻ ഒരു കാരണം, ദ ജോയ് ഓഫ് ദ ഫസ്റ്റ് ചർച്ച്, ഒന്നാമത്തെ സഭ, ആദിമസഭയുടെ സന്തോഷം നിശ്ചയമായും ആളുകൾ വാച്ച് ചെയ്തിട്ടുണ്ട്. അതും ചോദിക്കുകയാണ്, വാട്ട് അബൌട്ട് യു? നിങ്ങളുടെ സന്തോഷം കണ്ട ആളുകൾ ചോദിക്കുമോ, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് യുവർ ജോയ്? സോറി, വാട്ട് ഇസ് എന്താണ് നിങ്ങളുടെ ആ സന്തോഷത്തിന്റെ, വാട്ട് ഇസ് ദ റീസൺ ഫോർ യുവർ ജോയ്? പറയണം, ദ റീസൺ ഫോർ യുവർ ജോയ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, അതോ നമ്മുടെ ഗ്ലൂമിയായ മുഖം കണ്ട് എപ്പോഴും ഡള്ളായിരിക്കും നമ്മളെ കണ്ടിട്ട് ആളുകൾ ചോദിക്കുമോ, വാട്ട് ഇസ് ദ റീസൺ? വാട്ട് ഇസ് ദ റീസൺ ചോദിക്കുമോ? പ്രിയമുള്ളവരെ, കർത്താവിനെ കാണുക. കർത്താവിനെ കാണാത്തൊരു ദിവസം പോലും ഉണ്ടാകരുത്. സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥത്തിൽ വാല്യൂ ഉള്ള സമയം. നമ്മൾ ചിന്തിക്കുമായിരിക്കാം, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം, രാത്രി വരുന്നു, 5 മിനിറ്റ് ബൈബിൾ വായിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് 1 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. അതല്ല ആത്മജീവിതം. സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്, ടേക്ക് ലോങ് അവേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഗോഡ്. ദൈവാരാന്ന് മനസ്സിലാക്കുക. ഹോളി ഓഫ് ഹോളീസിൽ അതൊന്നും തിയറി വെച്ച് ഇവിടെ വെച്ച് പ്രസംഗിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അത് അറിയുന്നവർക്കറിയാം. ദൈവം വിളിക്കുന്ന ഒരു കാര്യം എന്നറിയോ, അതിന്റെ അടുത്ത തലത്തിലേക്ക് വരിക. കം ടു ദ ഇന്നർ ഹാർട്ട് ഓഫ് ദ ലോർഡ്. കർത്താവിന്റെ ഉന്നർ ഹാർട്ടിലേക്ക് വരിക. അവിടെ ദൈവത്തിന് ചില ആഗ്രഹങ്ങൾ നിന്നെക്കുറിച്ചുണ്ട്, അത് പറയാനുണ്ട്. അത് പറഞ്ഞിട്ട് അത് ചെയ്യുമ്പം നമ്മുടെ കണ്ണുകളടയുമ്പോൾ നമ്മൾ പറയും, കർത്താവ് ഞാൻ എന്റെ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു, എന്റെ ആ വേല തികച്ചു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. ആ കർത്താവിന്റെ ഗ്ലോറി, ആ കർത്താവിന്റെ സൗന്ദര്യം, ആ കർത്താവിന്റെ മഹത്വം, അത് കാണുന്നതാണ് യഥാർത്ഥ സന്തോഷം. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാം. ഹല്ലേലൂയ.
വേദപുസ്തകത്തിൽ ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പ്രശ്നം എന്നൊരു വാക്ക് ഇല്ല. ബിലീവേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ചേരാത്തൊരു വേടാണ് പ്രോബ്ലം. വേദപുസ്തകത്തിൽ പ്രശ്നം എന്ന വാക്കല്ല നമ്മുടെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ പരിശോധന എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭക്തന് പ്രോബ്ലം ഇല്ല, ഭക്തന് പരിശോധനയുള്ളൂ. ഈ വീഴ്ചയിൽ മനുഷ്യനുണ്ടായിരിക്കുന്ന ഒരു കാര്യം, മനുഷ്യൻ എപ്പോഴും പ്രശ്നം പരിഹരിക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിലാണ്. ഒരു പ്രശ്നം വരുന്നു, അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു, പരിഹരിക്കുന്നു. അത് പരിഹരിച്ചു കഴിയുമ്പോൾ അതിന്റെ അടുത്ത മാസം അടുത്ത പ്രശ്നം വരുന്നു, അത് പരിഹരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, അത് പരിഹരിക്കുന്നു. സോ ഒരു മനുഷ്യന്റെ ടോട്ടൽ ലൈഫ് പ്രശ്നം, അതിന്റെ പരിഹാരം, പ്രശ്നം, അതിന്റെ പരിഹാരം. ഭക്തന്മാർക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എങ്ങനത്തെ പ്രശ്നം? അവന്റെ ജീവിതത്തിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ അവൻ പ്രശ്നമായി കാണുന്നു. ആ പ്രശ്നത്തിന് ഭക്തൻ പരിഹാരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും ഭക്തൻ കാര്യങ്ങളെ പ്രശ്നമായി കാണും. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആസ് ഫാർ ആസ് എ ബിലീവർ ഈസ് കൺസേൺ, ഹി ഹാസ് നോ പ്രോബ്ലം. അവന് പ്രോബ്ലം ഇല്ല, അവന് പ്രശ്നമില്ല. നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ പറയരുത്, എനിക്കൊരു പ്രശ്നമുണ്ട് ബ്രദറേ, യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം, നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്താണ് പ്രശ്നത്തിന്റെ പ്രശ്നം എന്നറിയാവോ? നിങ്ങൾ പ്രശ്നത്തെ അതിന്റെ പരിഹാരം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ആ പ്രശ്നം തന്നെ, ആ പരിഹാരം നിങ്ങളുടെ വീണ്ടും ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഏത് പ്രശ്നത്തെയും അതിന്റെ പരിഹാരം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കരുത്. എനിക്കറിയാം ഇന്ന് ഈ സഭയിൽ പ്രശ്നം അല്ലെങ്കിൽ ആ നിലയിൽ ശോധന ഇല്ലാത്തവര് ആയിട്ടില്ല. വളരെ വേദനയിലൂടെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് ഈ ചർച്ച്. സമ്പത്തുകളുടെ അപഹാരം യാതൊരു കാരണവും കൂടാതെ അപഹരിക്കപ്പെട്ട ആൾക്കാരുണ്ട് ഇതിന്റെ അകത്ത്. സോ നമ്മുടെ സഭ കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട് ഇവിടെ കഷ്ടങ്ങളില്ലാത്തൊരു സഭയാണെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മളെ സംബന്ധിച്ച കർത്താവ് വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നത്തെ നിങ്ങളുടെ പരിഹാരം കൊണ്ട് പരിഹരിക്കാൻ ശ്രമിക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഏതൊക്കെ പരിഹാരം കൊണ്ട് നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു, ആ പരിഹാരം തന്നെ നിങ്ങളുടെ അടുത്ത പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മുടെ പരിഹാരം ആരാണ്? നമ്മുടെ കർത്താവാണ്. കർത്താവാണ് നമ്മുടെ പരിഹാരം. അവനിൽ ഒരു മനുഷ്യൻ വരിക. സുവിശേഷം എവിടെയൊക്കെ നിങ്ങളെ കൊണ്ടുവന്നറിയാവും? സുവിശേഷം നമ്മളെ കൊണ്ടുവന്നത് ദൈവത്തോട് അഭിമുഖമായി നിൽക്കാനായിട്ടാ സുവിശേഷം നമ്മളെ എനേബിൾ ചെയ്തിരിക്കുന്നത്. സാൽവേഷന്റെ അകത്ത് നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോവുക രക്ഷിക്കപ്പെടുക, യാക്കോബ പള്ളിയിൽ നിന്ന് പെന്തക്കോസ് പള്ളിയിലേക്ക് വരിക, ഇതിന്റെയൊക്കെ ലിമിറ്റ്സിനപ്പുറം നിന്നെ ദൈവത്തിന് അഭിമുഖമായിട്ട് നിർത്താനാണ് സുവിശേഷം നിനക്ക് തന്നിരിക്കുന്ന ധൈര്യം. അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്കകത്ത് വന്നു ഭവിച്ച കാര്യത്തിലെ പ്രധാന കാര്യം മറന്നുപോകരുത്. എന്താ, കരിസ്മാറ്റിക് അസംബ്ലി വന്നു, അവിടെ പാട്ടുപാടി നിൽക്കുന്നു എന്നതിനപ്പുറം ദൈവത്തിന് അഭിമുഖമായിട്ട് നിന്നെ യേശു കൊണ്ടുവന്നിരിക്കുക. ഹല്ലേലൂയ. ഇപ്പോൾ നിന്റെ മുമ്പിൽ ആരുണ്ട്? നിനക്ക് ദൈവത്തെ കാണാം. സഹോദരൻ ഹോളി ഓഫ് ഹോളി എന്നൊക്കെ പറയുമ്പോൾ, അതിപരിശുദ്ധ സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ, അവിടെ ഒരു ജീവിതമാണ് യഥാർത്ഥ ക്രിസ്ത്യൻ ജീവിതം എന്ന് പറയുമ്പോൾ, സുവിശേഷത്തിൽ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെയാ. ദൈവത്തിന് അഭിമുഖമായി നിൽക്കാം, നിനക്ക് ദൈവത്തെ എല്ലാ ദിവസവും കാണാം. അവന്റെ മുഖപ്രകാശം നിന്റെ രക്ഷയാ, നിന്റെ രക്ഷയാ. അവനെ കണ്ടിട്ട് നിനക്ക് നിന്റെ പ്രശ്നങ്ങളുടെ മുകളിൽ കൂടെ നടക്കാനായിട്ട് കഴിയും. അവനെ കണ്ടിട്ട് നിന്റെ ശോധനകളെ നിനക്ക് തരണം ചെയ്യാനായിട്ട് കഴിയും. ദൈവമാണ് നിന്റെ മുഖപ്രകാശ രക്ഷ. അവനെ കണ്ടും അവനെ ധ്യാനിച്ചും അവനോടുള്ള കൂട്ടായ്മയിലും ജീവിക്കുന്ന ഒരു ജയാളിയായ ജീവിതം. എന്നൊരു വാക്യം വായിച്ച് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കണ്ണുകളടയ്ക്കാം. യേശുവിന്റെ ജീവിതത്തിൽ യേശു തുടർമാനമായിട്ട് സന്തോഷിച്ച ഒരു മനുഷ്യനാണ്. സൗരനുമ്പ പറഞ്ഞു, കർത്താവ് എന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. ഈ വാക്യമൊക്കെ ഒത്തിരി നന്നായിട്ട് വളച്ചൊടിക്കുന്നുണ്ട്. നിങ്ങൾ വളച്ചൊടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വാക്യം വായിച്ച പലരും എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ബ്രദറെ ശ്രദ്ധിച്ച് വായിച്ചേ, കർത്താവിന്റെ സന്തോഷം നമ്മളിൽ ഇരിക്കേണ്ടതിന് നമ്മുടെ സന്തോഷം പോകും. അപ്പൊ നമ്മുടെ സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ ന്യായമായ സന്തോഷങ്ങളൊക്കെ പൂർണ്ണമാക്കണം ദൈവത്തിന് ആഗ്രഹമുണ്ട്. അങ്ങനെ തെറ്റായിട്ട് വായിക്കരുത്. കർത്താവിന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിനും. ഇത് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷവും കർത്താവിനൊരു സന്തോഷവും, അങ്ങനെയല്ല. കർത്താവിന്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുന്നതിലൂടെയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. അത് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ സഹോദരനി പറഞ്ഞ കാര്യങ്ങൾ യേശുവിനോടുള്ള ബന്ധത്തിൽ വളരെ പ്രാക്ടിക്കൽ ആയിരുന്നു. 3:25 Acts 3:25 ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു. ഇതാണ് ഹോളി ഓഫ് ഹോളി, പരിശുദ്ധ സ്ഥലത്തെ ജീവിതം. ഇതാ ബാക്കി പറഞ്ഞതെല്ലാം നമുക്കങ്ങ് മാറ്റാം. എപ്പോഴും ഒരാൾക്ക് കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിഞ്ഞാൽ അതാണ് അതിപരിശുദ്ധ സ്ഥലത്തെ ജീവിതം. ഞാൻ എപ്പോഴും എന്റെ കൺമുമ്പിൽ ആരെ കാണുന്നു? എന്റെ കർത്താവിനെ കാണുന്നു. ഹല്ലേലൂയ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും കഷ്ടങ്ങളുടെ നടുവിലും ഞാൻ എന്റെ കർത്താവ് എന്റെ ദൈവത്തെ എന്റെ കൺമുമ്പിൽ കാണുന്നു. നിങ്ങൾക്കറിയാവോ, യേശുവിന്റെ കൺമുമ്പിൽ കുരിശല്ലായിരുന്നു ഉണ്ടായിരുന്നത്, യേശുവിന്റെ കൺമുമ്പിൽ തന്റെ പിതാവാണ്. ഞാൻ എന്റെ പിതാവിനെ എപ്പോഴും എന്റെ കൺമുമ്പിൽ കണ്ടു. യൂദാ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് അറിയാവുമ്പോഴും താൻ യൂദായെയല്ല കാണുന്നത്, താൻ തന്റെ പിതാവിനെ കൺമുമ്പിൽ കാണുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഓൾറെഡി ഓരോ ഹഡിൽസുകൾ ഇങ്ങനെ താണ്ടി ജീവിക്കുക. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, മുമ്പിൽ എപ്പോഴും നിങ്ങളുടെ ദൈവത്തെ കാണുക, അതാണ് അതിപരിശുദ്ധ ജീവിതം. അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കുന്നതിനാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവും ആനന്ദിച്ച് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. എന്നിട്ട് യേശു പറയുകയാണ്, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ നീ സമ്മതിക്കത്തില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണനാക്കും. ഹല്ലേലൂയ. ദൈവത്തെ ഒരുവൻ കൺമുമ്പിൽ വെച്ചാൽ ദൈവം അവനെ സന്തോഷ പൂർണനാക്കും. ദൈവത്തെ കൺമുമ്പിൽ വെക്കുക. ഞാൻ ഈ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സങ്കീർത്തനം, 57-ാം സങ്കീർത്തനം, ഈ പ്രശ്നക്കാർക്കൊക്കെ വായിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനം. അതിൻ്റെ അകത്ത് ഒരു പദപ്രയോഗമുണ്ട്, അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ ഇരിക്കുന്നു, പല്ലുകൾ കുന്തങ്ങൾ മൂർച്ചയുള്ള വാളുകൾ പോലെ മനുഷ്യരുടെ നടുവിൽ ഞാൻ വസിക്കുന്നു, ബുഭിക്ഷയോടെ അലർന്ന സിംഹം പോലെ അവർ എനിക്ക് ചുറ്റുമിരിക്കുന്നു, സിംഹങ്ങൾ എന്ന പോലെ അവരുടെ വായ് എനിക്കെതിരെ പിളർന്നിരിക്കുന്നു. ഇത് 57-ാം സങ്കീർത്തനത്തിന്റെ അകത്ത് ഒരു കാഴ്ചയാ. ചുറ്റും ഇങ്ങനെയുള്ളവരുടെ നടുവിൽ സങ്കീർത്തനക്കാൻ ഇരിക്കുക. എന്നിട്ട് അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് ദാവീദിന്റെ ഒരു സ്വർണ ഗീതം. ഈ സ്വർണം ഒക്കെ ഉണ്ടല്ലോ, ശരിക്കും പുറത്തു വരണമെങ്കിൽ ഇതുപോലെ ഇതുപോലെ കഷ്ടങ്ങളുടെ നടുവിൽ ഇരിക്കുന്നിടത്താ സ്വർണ ഗീതം ഉണ്ടാകുന്നത്. അത് വായിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് വായിച്ചിട്ട് എന്നെ തെളിഞ്ഞിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോ സങ്കീർത്തനക്കാരന്റെ പല്ല്, തനിക്കെതിരെ ഉയർന്നു പൊങ്ങിയ പല്ല് മാറിയിട്ടില്ല, കുന്തം അവിടുന്ന് പിൻവാങ്ങിയിട്ടില്ല, സിംഹം പോലെ വായ് പിളർന്നവരുടെ വായ അടഞ്ഞിട്ടുമില്ല. അതല്ല അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. സി, അവന്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കഷ്ടങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കുമ്പോഴും സങ്കീർത്തനക്കാരന്റെ ഭാഷ മാറുന്നുണ്ട്. എന്താ സങ്കീർത്തനക്കാരൻ? ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. ഹല്ലേലൂയ. ദൈവം അവന്റെ പ്രശ്നങ്ങൾ അവന്റെ കഷ്ടങ്ങളെ ഒന്നും വിഡ്രോ ചെയ്യുന്നില്ല. പക്ഷെ അവന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നു. ഞാൻ എന്റെ യഹോവയിൽ പാടും, ഞാൻ എന്റെ കർത്താവിൽ കീർത്തനം ചെയ്യും, എന്റെ ഹൃദയം ദൈവത്തിൽ ഉറച്ചിരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തെ ആ നിലയിൽ കൺമുമ്പിൽ കാണുന്ന ഒരാൾക്ക് മാത്രമേ അവന്റെ ചുറ്റുമുള്ള അക്തി ജ്വലിക്കുന്നവരുടെ ആ ജീവിതാവസ്ഥകളും അവരുടെ പല്ലുകളും കുന്തങ്ങളും ഒക്കെ പിളർന്നിരിക്കുമ്പോഴും അതിന് നടുവിലും അവന് സന്തോഷപൂർണനായിട്ടിരിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് അഭിമുഖമായി വരിക. നിങ്ങൾ ദൈവത്തിന് അഭിമുഖമായി